നെവിൽ ക്ലാസിന് പ്രഭാതവന്ദനം നേരുന്നു. കർത്താവായ യേശുവിന്റെ എല്ലാത്തിലും മതിയായ നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് ആശംസകളെ നേരുന്നതിന് തിരികെത്തിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവന്റെ സ്തുതിയുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു മഹത്തായ ആഴ്ച നിങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഇവിടെ കടന്നു വരുമ്പോൾ ഞാനൊരു കൊച്ചു പയ്യനെ അവിടെ കണ്ടുമുട്ടുകയും അവനെനിക്ക് ഒരു കാവൽദൂതൻ രണ്ട് കുഞ്ഞുങ്ങളെ കാവൽ ചെയ്ത് നിൽക്കുന്നതിന്റെ ഒരു അലങ്കാരത്തട്ടം തന്നു. അത് ഡാൾട്ടന്റെ മകനായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. കുറച്ചാഴ്ചകൾക്ക് മുമ്പ്, ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ്, ഒരു പിതാവ്, ഒരു ക്രിസ്ത്യാനിയായ പിതാവ്, ഇതുവരെയും ക്രിസ്ത്യാനിയാകാതിരുന്ന തന്റെ ചെറുപ്പക്കാരിയായ മകൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥനയുടെ നിരയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടെ ഞാൻ നിനക്ക് നിന്റെ കുട്ടിയെ തരുന്നു എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇന്ന് രാവിലെ സമയം ഇതാ അവൾ ഇവിടെ രക്ഷിക്കപ്പെട്ടും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ഈ പ്രസംഗ പീഠത്തിലായിട്ടിരിക്കുന്നു. കൂടാതെ മറ്റുള്ള കുട്ടികളും അവിടെ ചുറ്റുമായിരിക്കുന്നു. ഡാൾട്ടൺ കുടുംബത്തിന് സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന കുട്ടിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച ആ മഹിളയെ ഞാൻ കാണുന്നു. ആ കുട്ടി ഇന്ന് രാവിലെ സമയം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് കാണുന്നതിൽ സഹോദരി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആ കുട്ടിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗമായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അതിന് അതായിരുന്നില്ല. അതുകൊണ്ട് നാം വളരെ നന്ദിയുള്ളവരാകുന്നു. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കാണുന്നു. ഇവിടെയിരിക്കുന്ന ഈ വ്യക്തിയെ ഞാൻ ചട്ടാക്കോയിൽ വെച്ചാണെന്ന് വിചാരിക്കുന്നു. ഒരുവട്ടം ഒരു വിശേഷ കൂടിക്കാഴ്ചയ്ക്കായി എന്റെ അടുക്കൽ എത്തുന്നത് ഞാൻ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം പ്രഭാതഭക്ഷണം കഴിക്കുകയും കൂടാതെ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതെ, നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. മിഡിൽ ടൗണിൽ വെച്ചായിരുന്നു നാം എല്ലാവരും കണ്ടുമുട്ടിയത്. എന്നാൽ നിങ്ങളുടെ പേര് മറന്നുപോയിരിക്കുന്നതിനാൽ ഞാൻ ചട്ടാക്കോയ് എന്ന് പറയുകയാണുണ്ടായത്. അതെ ശ്രീമാൻ, എന്റെ വളരെയധികം നല്ല സുഹൃത്തുക്കൾ ഇവിടെയായിരിക്കുന്നു. സഹോദരൻ ചാർലി കോക്സും സഹോദരൻ നെല്ലിയും ഇവിടെയായിരിക്കുന്നു. അവരെനിക്കൊരു രണ്ടാമത്തെ വീട് പോലെയും കൂടാതെ അതെന്റെ സ്വന്തം മക്കളായിരിക്കുന്നതിൽ നിന്നും ഒട്ടും കുറവായിരിക്കുന്നില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ അധിക സമയവും വിശ്രമത്തിനായി ചെലവഴിക്കുന്നത് അവിടെയാണ്. അദ്ദേഹം കെൻഡിക്കിയിലെ ഏറ്റവും നല്ല അണ്ണാന്റെ വേട്ടക്കാരനും ഞാൻ ഇന്ത്യാനയിലേയുമാകുന്നു. അതുകൊണ്ട് ഇന്ത്യാന അല്ല, ചാർലി, ഞാൻ നിന്നോട് പറയട്ടെ, ഞാൻ കുറച്ച് ക്രാപ്പീസും അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് ബാസും അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയും തീരെ അത്യാവശ്യമായി തോന്നുകയും ചെയ്യുന്നു. എനിക്കതിനുവേണ്ടി അധികം നിൽക്കാൻ കഴിയുമെന്ന് വാസ്തവമായും എനിക്ക് തോന്നുന്നു. സൗത്ത് കരോളിനയിൽ നിന്നും സഹോദരൻ പാർണൽ ആണറ്റ് ഇവിടെ ആയിരിക്കുന്നു. കൂടാതെ സഹോദരൻ അല്ല, വളരെയധികം പേർ പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ സമയം നമ്മെ സന്ദർശിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും പതിവായുള്ള ഒരു അംഗത്വം ഇവിടെ ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് തമ്മിൽ കൂട്ടായ്മ മാത്രമേ ഉള്ളൂ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്കൊരു അത്ഭുതകരമായ അധ്യയനമുണ്ടായിരുന്നു. അത് വളരെ മഹത്വമേറിയതായിരുന്നു. നാം എങ്ങനെ പറഞ്ഞാലും ഞാൻ അത് ആനന്ദിച്ചിരിക്കുന്നു. നിങ്ങളും അത് ആനന്ദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതിനെപ്പറ്റി വായിക്കുന്നതിനോ ഞാൻ തുടങ്ങും. ഞാൻ രണ്ട് വാക്യങ്ങളെടുത്ത് തിരുവെഴുത്തിൽ കൂടെ തുടങ്ങിയും പിന്നെ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഞാൻ ഉത്പത്തി തൊട്ട് വെളിപാട് വരെയും പിന്നെയും തുടരുകയും ചെയ്യുന്നു. നമുക്ക് എബ്രായരുടെ പുസ്തകത്തെ എടുക്കുന്നതിനു വേണ്ടി കുറച്ച് സമയമെടുക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അണ്ണാന്റെ കാലം വരുമ്പോൾ അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ കൂടി കടന്ന് വിദേശത്തേക്ക് പോകുന്ന സമയം വരെ ഓരോ രാത്രിയിലും എബ്രായരുടെ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും നമുക്ക് അധ്യയനം നടത്താൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ എപ്രകാരം ദൈവം തന്റെ ജനങ്ങളെ ഒരു പുറപ്പാടിൽ കൂടെ മിസ്രയീമിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതാകുന്നു. നാം നമ്മുടെ പുറപ്പാടിനായി തയ്യാറെടുക്കുന്നതിന്റെ ഒരു മനോഹരമായ മാതൃകയാകുന്നു. ഓ, ഇതൊരു മനോഹരമായ കാര്യമാകുന്നു. തിരുവെഴുത്ത് മുഴുവനും തമ്മിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിട്ട് ഇതൊരു വലിയ കഥയാകുന്നു. ഇന്ന് രാവിലെ സമയം നാം ഇപ്പോഴും ഈ പുസ്തകത്തിലായിരിക്കുകയും എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നാം എടുക്കുകയുമായിരുന്നു. എഫേസസിലുള്ള എഫേസ്യരെ സഭയിൽ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടുള്ള പൗലോസിന്റെ ലേഖനമാകുന്നു. നാം ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ നിമിഷം കൂടി പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നതിന് നമുക്ക് കഴിയില്ലേ? ഓ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു. ഞങ്ങൾ അയോഗ്യരായിരിക്കെ തന്നെയും ഒരു രക്തബലി ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുകയും അത് സകല അശുദ്ധിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും പിതാവിന്റെ മുമ്പിൽ നിർദോഷിയായും കുറ്റമില്ലാത്തവരായും സമ്മാനിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിന് യോഗ്യമായി യാതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നറിയുന്നു. എന്നാൽ യേശു നമുക്കായി ഇത് ചെയ്തിരിക്കുന്നതിനാൽ നാം അവന്റെ സന്നിധിയിൽ അവന്റെ നാമത്തിൽ താഴ്മയോടെ തലവണങ്ങുന്നു. നീ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യ അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു വേദപണ്ഡിതനായിരിക്കോ അല്ലെങ്കിൽ തിരുവെഴുത്ത പ്രകാരം ക്രമീകരിക്കുകയോ ചെയ്യണമെന്നറിയാതെ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ കൂടെ പ്രവർത്തിക്കുന്നത് അനുഭവപ്പെട്ടുകൊണ്ട് അതിനായി നന്ദി പറയുകയും ഉത്സാഹഭരിതനാകുകയും ചെയ്തിരിക്കെ, അങ്ങയുടെ എഴുതപ്പെട്ട വചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ അത് ഞങ്ങളെ ഒത്തൊരുമിച്ച് അനുഗ്രഹിക്കുകയും അത് ഞങ്ങൾക്ക് നിത്യജീവനായി തീരുകയും ചെയ്യാനിടയാക്കണമേ. പിതാവ് ഇത് അനുവദിച്ചു തരണമേ. യേശുവിനു വേണ്ടി യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യത്തെ എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത്, ഞാൻ ഒരുപക്ഷെ ഭിന്നാഭിപ്രായത്തോടുകൂടി എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞേക്കാനിടയുണ്ട്. അത് നിങ്ങളുടെ ഉപദേശത്തിന് പരിപൂർണമായും വിപരീതമായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതോ ആയിരിക്കാനിടയുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും അവനത് അത്രമാത്രം പാകമാക്കിയും മാധുര്യമേറിയതുമാക്കിയിട്ട് യാതൊരു നീരസക്കേടും ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്നേഹത്തിലും കൂട്ടായ്മയിലും കൂടിയായിരിക്കുകയും ആ രീതിയിൽ തന്നെ അത് അതിനെ അർത്ഥമാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടി കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു സന്ദേശമായിട്ട് തുടങ്ങിയും അത് ഉപേക്ഷിക്കപ്പെട്ട രാജാവ് എന്ന സന്ദേശമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും അതിന്റെ ടേപ്പ് ഇതുവരെ കിട്ടാതിരുന്നിട്ടുണ്ടോ? അവർക്ക് കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഉപേക്ഷിക്കപ്പെട്ട രാജാവ് എന്ന സന്ദേശത്തിന്റെ ടേപ്പ് ലഭ്യമാക്കാൻ കഴിയുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒഹായോവിലെ മിഡിൽ ടൗണിൽ നിന്നും നാം ആരംഭിക്കുന്നതാണ്. അവധിയിലായിരിക്കുന്നവരെല്ലാം ആ സമയത്ത് അവിടെ താവളം അടിച്ചുകൊണ്ട് ഞങ്ങളുമായി കണ്ടുമുട്ടുന്നതിന് ഉറപ്പാക്കിക്കൊള്ളുക. കാരണം ഒഹായോവിലെ മിഡിൽ ടൌണിൽ ഒരു മഹത്തായ കൂട്ടായ്മയുടെ സമയത്തെ നാം പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ സുള്ളിവൻ അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 5 രാത്രിയിലുള്ള യോഗങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ വെച്ചുള്ള ഇന്റർ ഡിനോമിനേഷണൽ സഭയുടെ സാർവദേശീയ കൺവെൻഷനിൽ ഞാൻ മുഖ്യ പ്രാസംഗികനായി പ്രസംഗിക്കുന്നതായിരിക്കും. അതിനുശേഷം അതിനെ തുടർന്ന് നമ്മുടെ യോഗങ്ങളായിരിക്കും. നാം അത് 12 വരെ ആക്കിയിരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം അതിനുശേഷം ഒരാഴ്ച കൂടി നാം തുടരാനിടയുണ്ട് എന്നാകുന്നു. പരിശുദ്ധാത്മാവ് എപ്രകാരം നമ്മെ നയിക്കുന്നു എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നു. ആത്മാവ് എന്ത് ചെയ്യുന്നതിനായി പറയുന്നുവോ അത് ഉടനെ തന്നെ ചെയ്യുക. നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക, ഒരു വലിയ പാഠം നാം പഠിക്കുന്നതിനാഗ്രഹിക്കുന്നത് ഒരിക്കലും തിടുക്കം കൂട്ടരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ സമയമെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. നാം ദൈവത്തോടെ എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണെന്ന് ഓർത്തുകൊള്ളുക. അവൻ തന്റെ സ്വന്തം സമയത്ത് അത് ചെയ്യുകയും ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യുകയും നമുക്കുവേണ്ടി നല്ലതായി കൂടി വ്യാപരിക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്നു. അതിപ്രകാരമല്ലെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ സമയം നാം എന്തിനാണ് ഇവിടെ ഇത് ചെയ്യുന്നത്? ക്രിസ്തീയതയെ എന്തിനുവേണ്ടി നാം അവകാശപ്പെടുന്നു? ഇത് ദൈവത്തിന്റെ വചനമല്ലെങ്കിൽ പിന്നെ ഇത് സത്യമല്ല. എങ്കിൽ നാം ഏറ്റവും നികൃഷ്ടരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ആകപ്പെട്ട് കാണുന്നു. ഇത് ദൈവത്തിന്റെ വീഴ്ച പറ്റാത്ത വചനമാണെന്നറിയാവുന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരു നല്ല കൂട്ടം ജനങ്ങളോടൊപ്പം ചേരുന്നതിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാകുന്നു. ഇതിന്റെ എല്ലാ വാക്കുകളും സത്യവും ഇതിന്റെ എല്ലാ വചനങ്ങളും ഇതിന്റെ എല്ലാ അവസ്ഥയും സത്യമാകുന്നു. ദൈവകൃപയാൽ ആ ദേശം വീക്ഷിക്കുന്നതിന് സൌഭാഗ്യമുള്ളവനാകുകയും ഏതെങ്കിലും ഒരു ദിവസം നാം അവിടേക്ക് യാത്രയാകുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഒരു ശുശ്രൂഷയിൽ എത്രമാത്രം ദുർബലമാകുന്ന സമയങ്ങളാണ് വരുന്നതെന്ന് ജനങ്ങൾക്കറിയില്ല. ഞാൻ വളരെയധികം ദുർബലമാക്കപ്പെടുകയും എനിക്ക് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നതായും ഭാര്യയോട് പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബിൽ എന്നവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ, ഇവിടെ കുഴപ്പങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട്, നീ അവയെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. നീ അവയെ മാറ്റിക്കളയാൻ ശ്രമിക്കുകയാണോ? ഇല്ല, ഞാൻ പറഞ്ഞു. ഞാൻ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ നേരിടുന്നതിനായി നിൽക്കാനിടയാകട്ടെ. ഇതത്രമാത്രം നന്നായിരിക്കുന്നു. ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ദൃക്സാക്ഷിയോടും കൂടി ഞാനിത് പറയുകയാണ്. ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്ന ഉടനെ തന്നെ ആർക്കും ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള ഒരു ദേശത്തേക്ക് നാം പ്രവേശിക്കുന്നതാണ്. ഇവിടെ അപരിചിതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒരു മതഭ്രാന്തനായി പരിഗണിക്കരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പറയാനുണ്ടെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു. ഇവിടെ സത്യമായിട്ട് വളരെയധികം കാര്യങ്ങൾ കിടക്കുമ്പോൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് എനിക്കെന്ത് നന്മ ചെയ്യും? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് നാം എന്തിനു പറയണം? ഇത് സത്യം മാത്രമാകുന്നു. പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ കണ്ടിരുന്നു. ഒരു ദിവസം അവൻ പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഓ, ഇത് ജീവനാകുന്നു. നാം ഇവിടെയുള്ള ഒരു ചവറ്റുകൂനയിലാണ് ജീവിക്കുന്നത്, അത്രമാത്രമാകുന്നു. അത് വെറുമൊരു കൂപ്പക്കൂനയായിട്ട് ആ അഴുക്കിൽ നിന്നും പുക കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാം അതുമായിട്ട് മലിനമാക്കപ്പെടുന്നില്ലെങ്കിലും നാം അതിലാണ് ജീവിക്കുന്നത്. അവിടെ പാപത്തിന്റെ ചാമ്പലിൽ നിന്നും പുക പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മടുപ്പ് വരുത്തുന്ന കാര്യങ്ങളിലൊന്നായി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു നഗരത്തിലെ ചവറ്റുകൂന കത്തിയെരിയുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൽ ഒന്നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ? ആ ഭയങ്കരമായ ദുഷിച്ച പുകയുടെ മണം എല്ലാ വിധത്തിലുമുള്ള അഴുക്കിൽ നിന്നും അത് ഉയർന്നു വരുന്നു. അതൊരുവട്ടം നിങ്ങൾ ശ്വസിച്ചാൽ അത് തല തിരിപ്പിച്ചു കളയും. ഞാൻ ന്യൂ ആൽബനിയിലേക്ക് പോയിട്ടുള്ളത് ഓർക്കുന്നു. അവിടെ 18-ാമത്തെ വീതിക്ക് താഴെയായി ഒരു പഴയ ചവറ്റുകൂനയുണ്ട്. എനിക്ക് അതുവഴി പോയിട്ട് മീറ്ററിന്റെ റീഡിംഗ് എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. 18-ാമത്തെ റൂട്ടിൽ കൂടി പോകേണ്ടി വരുന്ന ദിവസം അതെന്നെ അതിയായി ഭയപ്പെടുത്തിയിരുന്നു. കാരണം അതത്ര ഭയങ്കരമായിട്ട് നാറിയിരുന്നു. എന്നിരിക്കലും അതിൽ നിന്നും എരിഞ്ഞുയർന്നു വന്നിരുന്ന പുകയ്ക്കടുത്തായി നായ്ക്കളും എലികളും കിടന്നിരുന്നു. ഈ ജീവിതം ഏറ്റവും നല്ലതായി താരതമ്യപ്പെടുത്തിയാൽ അത് തന്നെയാകുന്നു. അതിനെക്കുറിച്ച് ആത്മീയമായി പറയുകയാണെങ്കിൽ ഒരെരിയുന്ന ചവറുകൂനിയും പാപം എല്ലായിടത്തു നിന്നും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓ, ആ നദിക്കപ്പുറേ നല്ല കാറ്റ് വീശുകയും എല്ലാം മഴകേറിയതും ആനന്ദവും സമാധാനവും നിത്യജീവനമാകുന്നു. എന്നാൽ നാം ഒരു പോരാട്ടത്തിലാകുന്നു. അതുകൊണ്ട് നാം അവിടെ കിടന്നുകൊണ്ട് നമുക്ക് വേഗം അവിടെ കയറിപ്പറ്റാമെന്ന് വെറുതെ പറയരുത്. നമുക്ക് കഴിയാവുന്നവരെല്ലാം നമ്മോടൊപ്പം കൊണ്ടുവരാം. അതെ, ഈ പാഠങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞവരെ നങ്കൂരമിട്ട് ഉറപ്പിക്കുക എന്നതാണ്. ഈ അധ്യയനത്തിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ എഫേസ്യരുടെ പുസ്തകം സഭയെ അതിന്റെ യഥാസ്ഥാനത്താക്കി സ്ഥാപിക്കുകയും അവിടെ അത് ക്രിസ്തുവിൽ പരിപൂർണമായി നിൽക്കുകയും ചെയ്യുന്നു. ഇത് പഴയ നിയമത്തിന്റെയും യോശുവയുടെ പുസ്തകത്തിന്റെയും ഒരു മാതൃകയും അവിടെ യോശുവ ഭാഗം വയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച യോശുവ ഓരോരുത്തർക്കും ദേശം വിഭാഗിച്ചു കൊടുത്തിരുന്നത് നാം എടുത്തിരുന്നു. കൂടാതെ അവനത് പ്രേരണയാൽ ചെയ്തിരുന്നു. മോശ എപ്രകാരം ജനങ്ങളെ മിസ്രയീമിലെ ഉള്ളിയിൽ നിന്നും ചുറ്റുള്ളിയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും 400 വർഷങ്ങൾക്ക് മുമ്പ് പാലും തേനും ഒഴുകുന്ന ഒരു നല്ല ദേശത്തേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ സ്ഥലം അവർക്ക് കൊടുക്കുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. മോശ ഇസ്രായേൽ മക്കളെ ആ ദേശം വരെ കൊണ്ടെത്തിക്കുകയും എന്നാൽ അവരെ മറികടത്തി കൊണ്ടുപോയിരുന്നതുമില്ല. അതിന്റെ ആത്മീയമായിട്ട് യേശു ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം ആദ്യത്തൊട്ടേ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു. യേശു നമ്മെ ആ വാഗ്ദത്തം വരെ നയിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് യോശുവയെ പോലെ ദേശം കൈവശമാക്കുന്നതിന് അല്ലെങ്കിൽ സഭയെ കൈവശമാക്കുന്നതിന് നമ്മെടുത്ത് നയിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നു. അടിസ്ഥാനപരമായിട്ട് പിന്നെ നാം അതിനെ കാണുന്നു. ഇവിടെയാണ് ജനങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ പരുക്കനാണെന്നും ഞാൻ സഹോദരന്മാരെ അവഗണിക്കുവാൻ ശ്രമിക്കുകയാണെന്നും വിചാരിക്കുന്നത്. ഞാനതാകുന്നില്ല. ദൈവം എന്റെ ന്യായാധിപനാണ്. ഞാനതാകുന്നില്ല. ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുവാൻ മാത്രം ശ്രമിക്കുകയാണ്. നാം പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തിന് പകരം മനുഷ്യന്റെ നായകത്വത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ഭാഗത്തെ നമുക്ക് വീതിക്കുന്നതിനും നമ്മെ നയിക്കുന്നതിനും നമുക്ക് മനുഷ്യനെ ആവശ്യമായിരിക്കും. മെത്തഡിസ്റ്റിനെയും ബാപ്റ്റിസ്റ്റിനെയും പ്രസ്ബിറ്റേറിയൻകാരെയും ലൂഥറൻകാരെയും ക്രിസ്തു സഭക്കാരെയും പെന്തക്കോസ്തുകാരെയും അതുപോലെ വ്യത്യസ്തമായ സഭാ സംഘടനകളെയും പോലെ ഒരു സംഘടനയെ മാതൃകയാക്കി ഒരുക്കിയിട്ട് നാം അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. ബൈബിളിൽ ഒരിടത്തും നാം ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്തു കാണുന്നില്ല. ദൈവം എപ്പോഴെങ്കിലും ഒരു സഭാ സംഘടനയെ ഉണ്ടാക്കിയിട്ടുള്ളതായി ദൈവത്തിന്റെ ബൈബിളിൽ മുഴുവനായി ഒരു തിരുവെഴുത്ത് പോലുമില്ല. അല്ലെങ്കിൽ അവൻ എപ്പോഴെങ്കിലും ഒരു സംഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായുമില്ല. ബൈബിളിൽ ഒരൊറ്റ സ്ഥാനത്തുമില്ല. എന്നാൽ എപ്പോഴും ആ കാര്യത്തിന് വിപരീതമായിരുന്നു. ലോകകാര്യങ്ങളെപ്പോലെ നാം പരിഷ്കരിക്കപ്പെടാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ നമ്മെ സ്വന്തം ജനമായും വേർപെടുത്തപ്പെട്ടവരായും ആഗ്രഹിച്ചിരിക്കുന്നു. വിഡ്ഢിത്തം എന്ന് വിളിക്കപ്പെടുന്ന മാതിരി ഞാനിത് അർത്ഥമാക്കുന്നില്ല. ഒരു വിളിച്ചു പുറത്താക്കപ്പെട്ട ജനമായി ഞാനതിനെ അർത്ഥമാക്കുന്നു. ഓ ഒരു വാഴ്ത്തപ്പെട്ട വിശുദ്ധ ജാതിയും സകല നിന്ദകൾക്കും ഉപരിയായി ഒരു ജീവിതം ജീവിക്കുന്നവരും അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നവരാകുന്നു. കാരണം നാം അവന്റെ കൈപ്പണിയും സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരുമാകുന്നു. ബുധനാഴ്ച രാത്രിയിൽ വളരെ പേർ ബുധനാഴ്ച രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരുന്നില്ല. നാം മൂന്നാമത്തെ വാക്യത്തിൽ കടന്നിരുന്നതായി ഞാൻ കരുതുന്നു. അല്ല, അത് അഞ്ചാം വാക്യമായിരുന്നു. നമ്മെ ദത്തെടുക്കേണ്ടതിന് അല്ലെങ്കിൽ അത് ജനങ്ങളെ സ്ഥാനപ്പെടുത്തുകയാണ്. ദൈവം എപ്രകാരം തന്റെ ജനങ്ങളെ സ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ദൈവം ഒരു വ്യക്തിയെ സ്ഥാനപ്പെടുത്തുമ്പോൾ പിന്നെ സഭ മുഴുവനും ആ വ്യക്തിയെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മെ വ്യത്യസ്തമായി രൂപപ്പെടുത്തിയും നമ്മെ വ്യത്യസ്തമായി നിർമ്മിക്കുകയും നാം വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടിയവരും നാം വ്യത്യസ്തമായ പദവികളിൽ സ്ഥാനനിർണയം ചെയ്യപ്പെട്ടവരുമാകുന്നു. ഓരോരുത്തരും ഒരു വ്യത്യസ്തമായ പ്രവൃത്തിക്ക് വേണ്ടിയാകുന്നു. ഒരുപക്ഷെ ഒരാൾ ഒരു ചെറിയ തരത്തിലുള്ള പ്രവൃത്തിക്കായും വേറൊരാൾ ഒരു വലിയ പ്രവൃത്തിക്കുമായിരിക്കാം. ഇത് ദാവീദോ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ മറ്റാരോ ഇപ്രകാരം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു. നാം ഒരു നിമിഷത്തേക്ക് അഞ്ചാം വാക്യമായ ദത്തെടുക്കലിൽ നിർത്തിയിട്ട് നമുക്ക് കഴിയാവുന്നത്രയും വേഗം മുമ്പോട്ട് തുടരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കൂടി സ്ഥാനപ്പെടുത്തി അധികാരത്തിലാക്കുക എന്നുള്ളതാണെന്നുള്ള അതിന്റെ ഉദ്ദേശത്തെ ഓർമ്മ വെച്ചുകൊള്ളുക. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? നാം എല്ലാവരും കൂടി ഒരുമിച്ച് അതിനെ സ്ഥാനപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ദേഹം ക്രിസ്തുവിലുള്ള അതിന്റെ യഥാസ്ഥാനത്താക്കുകയും അവിടെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമുക്കതിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മെ യഥാസ്ഥാനത്താക്കി സ്ഥാപിക്കുകയും അത് ചെയ്യുന്നത് എഫെസ്യരുടെ പുസ്തകവുമാകുന്നു. ഈ ഉപദേശക ഗുരുവായ പൗലോസിനെ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അവൻ ചെയ്യുന്നത് വിശ്വാസത്യാഗത്തിന്റെ സകല വിചാരങ്ങളെയും തട്ടി പുറത്താക്കുക എന്ന കാര്യമാണ്. ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയും നാളെ ഞാൻ വീണുപോകുകയും അടുത്ത ദിവസം ദൈവം എന്നെ കുറ്റം വിധിക്കുകയും അതിനടുത്ത ദിവസം ഞാൻ വീണ്ടും തിരികെ വരുന്നു എന്നും മറ്റുമുള്ള വിചാരങ്ങളെ തട്ടി പുറത്താക്കുകയാണ്. അത് അസംബന്ധമാണ്. ഈ പുസ്തകം സുവിശേഷ അധ്യയനത്തിനോ സുവിശേഷ സന്ദേശങ്ങൾക്കോ വേണ്ടി സംബോധന ചെയ്തിരിക്കുന്നില്ല. ഞാൻ പ്രചാരണ പ്രവർത്തന മേഖലകളിൽ ഇത് തൊടുകയില്ല. ഞാനിത് സഭയിലേക്ക് കൊണ്ടുവരുന്നു. കാരണം പൗലോസ് ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടി സംബോധന ചെയ്തിരിക്കുന്നു. ഇത് വിളിക്കപ്പെട്ട് സുരക്ഷിതരായവർക്കും ആത്മാവിൽ നിറഞ്ഞ് വേർപെടുത്തപ്പെട്ടവരും പരിശുദ്ധാത്മാവിലും കനാൻ ദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞവർക്കുമായിട്ടാകുന്നു. അവനവരോട് ആദ്യമായിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യമെന്നത് നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുകയാണെന്നും നിങ്ങൾ ഇത് ചെയ്യാൻ പോകുകയാണെന്നും നിങ്ങൾക്കിതിനെക്കുറിച്ച് പേടിയാണെന്നും മറ്റുമുള്ള കാര്യങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും പുറത്താക്കുന്നതിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. യാതൊന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. കാരണം അവൻ നിങ്ങളോട് നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എപ്രകാരം നിൽക്കുന്നുവെന്നും പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തെറ്റ് ചെയ്യാനിടയുണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതുമാണ്. അതെ ശ്രീമാൻ, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. എന്നാൽ അതിന് നിങ്ങളുടെ രക്ഷയുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയും പിന്നെ ദൈവത്തിന് മരിക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗവും നിങ്ങളൊരു ദൈവപുത്രനുമാകുന്നു. ഞാനൊരു ബ്രണഹമായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾ എനിക്ക് മറ്റേതെങ്കിലും പേർ തന്നിരിക്കാനിടയുണ്ട്. എന്നാൽ അതെന്നെ ഒട്ടും അതിൽ നിന്ന് കുറവാക്കുന്നില്ല. ഞാൻ അപ്പോഴും ബ്രണഹാം തന്നെയാകുന്നു. ഞാൻ ബ്രണഹമായിട്ട് ജനിച്ചിരിക്കുകയും എല്ലായ്പ്പോഴും ബ്രണഹാം ആയിരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഞാൻ എപ്പോഴെങ്കിലും സന്ധിവാദത്താൽ സമനില തെറ്റുകയോ ഒരു വണ്ടി അപകടത്താൽ ആകപ്പാടെ തകർന്ന് ഒരു മൃഗം പോലെ കാണപ്പെടുകയോ വിരൂപനാകുന്നതിനോ ഇടയുണ്ട്. എന്നാൽ ഞാൻ അപ്പോഴും ബ്രണഹാം തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ബ്രണഹാമിന്റെ രക്തം എന്റെ ഉള്ളിലായിരിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെയാകുന്നു. ദൈവം നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നിടത്തോളം ഞാൻ ക്രിസ്തുവിന് പുറത്തുള്ളവരോടല്ല സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക. എന്നാൽ ക്രിസ്തുവിലായവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ എങ്ങനെയാണാകുന്നത്? ഒരേ ആത്മാവിനാലാകുന്നു. അവിടെ വലിയ അക്ഷരമായ എസ് ആകുന്നു. അതിന്റെ അർത്ഥം ഒരേ പരിശുദ്ധാത്മാവിനാൽ നാം ഏക ശരീരമാകേണ്ടതിന് സ്നാനപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നാം എങ്ങനെയാണ് അതിൽ കടക്കുന്നത്? ജലസ്നാനത്താലാണോ? ബാപ്റ്റിസ്റ്റുകാരോടും ക്രിസ്തു സഭക്കാരോടും ഞാൻ എപ്രകാരം ഈ കാര്യത്തിൽ വിയോജിക്കുന്നു? ജലസ്നാനത്താലല്ല, യാതൊരു കാരണവശാലുമല്ല. 1 കൊരിന്ത്യർ 12 പറയുന്നു, ഏക ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ നാം ഏക ശരീരമാകുമാറ് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ നാം ആ ശരീരം സുരക്ഷിതമായിരിക്കുന്നത് പോലെ സുരക്ഷിതമാകുന്നു. ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം അവനു വേണ്ടി കാൽവരിയിലേക്ക് പോയിരിക്കെ വീണ്ടും അവനെ എങ്ങനെ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയും? അവൻ ഗോൽഗോഥയിലേക്ക് അടിക്കപ്പെട്ടും മുറിവേൽക്കപ്പെട്ടും പോകുകയും അവനെ സൌഖ്യപ്പെടുത്താൻ കഴിയാതെയും ഒരു വാക്കുപോലും കഷ്ടിച്ച് തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എന്തായിരുന്നു? ലോകത്തിന്റെ പാപം അവന്റെ മേലായിരുന്നു. അവനൊരു പാപിയായിരുന്നത് കൊണ്ടായിരുന്നില്ല, എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു. ആദാം തൊട്ട് അവന്റെ വരവ് വരെയുള്ള ലോകത്തിന്റെ സകല പാപവും അവന്റെ മേൽ ചുമത്തപ്പെട്ടിരുന്നു. ദൈവം തന്റെ പുത്രനെ ശിക്ഷിക്കുകയായിരുന്നില്ല, അവൻ പാപത്തെ ശിക്ഷിക്കുകയായിരുന്നു. അതെത്ര ഭയങ്കരമായിരുന്നുവെന്ന് നോക്കൂ. അവനൊരു പ്രായച്ചിത്തം നടത്തുകയായിരുന്നു. ദൈവം തന്റെ മുന്നറിവിനാൽ ആരൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നുവോ അവർക്കെല്ലാം വേണ്ടി അവനൊരു രക്ഷയുടെ വഴി ഉണ്ടാക്കുകയായിരുന്നു. നാം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതിൽ കടക്കുന്നതാണ്. അങ്ങനെ നാം ഒരേ ആത്മാവിൽ ഏക ശരീരമാകുമാറ് ക്രിസ്തുവായ ആ ശരീരത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുകയും നാം എന്നേക്കും അവിടെ സുരക്ഷിതരായിരിക്കുകയുമാകുന്നു. ഇവിടെയാണ് വിശേഷിച്ചും അർമീനിയൻകാരായ വിശ്വാസികൾക്ക് ഇത് വളരെ വിചിത്രമായി കാണുന്നതിനിടയാക്കുന്നത്. അവർക്ക് അവരുടെ തന്നെയായ യോഗ്യത നൽകുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും അർഹതയുണ്ടായിരിക്കണം. ഒരേ സമയത്ത് അത് രണ്ട് കാര്യങ്ങളാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുകിൽ ഇത് കൃപയോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ ഏതെങ്കിലും ഒന്നായിരിക്കണം. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാൽ ഒരേ കാര്യത്തിന് അതിന് സാധ്യമല്ല. അതിൽ എന്തെങ്കിലും ഒരെണ്ണമായിരിക്കേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് ദൈവകൃപയല്ലാതെ മറ്റ് യാതൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല. അതാണ് എന്റെ രചന. ഞാനെല്ലാം ഇപ്പോഴും കൃപയിൽ വിശ്വസിച്ചിരുന്നു. ഞാനെല്ലാമായിട്ട് തന്നെ കൃപയാകുന്നു. അത്രമാത്രം. ഇത് ഞാനാകുന്നില്ല. എന്റെ ജീവിതത്തിൽ തന്നെയും ഞാനൊരു ബാലനായിരിക്കുമ്പോൾ പോലും എനിക്ക് കൃപയല്ലാതെ യാതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പറയും, നിങ്ങൾ എന്റെ പുറം ചൊറിയുക, ഞാൻ നിങ്ങളുടെ പുറം ചൊറിയാം. അതൊരു ഭയങ്കരമായ പ്രസ്താവനയാണ്. എന്നാൽ നിങ്ങൾ എന്റെ പുറം ചൊറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചൊറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയായാലും ഞാൻ ചൊറിയും. നോക്കൂ, കൃപയാണ്. അതെ ശ്രീമാൻ, കൃപ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും അത് പരിഗണിക്കാതെ എനിക്കതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലാതെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എങ്ങനെയൊക്കെയാലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത് കൃപയാകുന്നു. കാരണം നിങ്ങൾക്കത് ആവശ്യമായിരിക്കുന്നു. എനിക്ക് രക്ഷ ആവശ്യമായിരുന്നു. യാതൊന്നിനും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് സ്വയമായിട്ട് തന്നെ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് എന്നെ സ്വയമായിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എനിക്ക് രക്ഷ ആവശ്യമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ എന്റെ സ്ഥാനത്ത് എടുക്കുന്നതിന് വേണ്ടി അയക്കുകയും ഞാൻ രക്ഷിക്കപ്പെടുകയും കൃപയാൽ മാത്രം ഞാൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു. നിങ്ങളെ രക്ഷിക്കുന്നതിന് ഒരു കാര്യം തന്നെ എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ മുന്നറിഞ്ഞവരെ, കഴിഞ്ഞ ബുധനാഴ്ച നാം അതിൽ കടന്നിരുന്നു. അതിൽ ദൈവത്തെ അവന്റെ തന്നെയായ ഇലോഹിമിൽ ചിത്രീകരിക്കുകയും അവൻ സ്വയം ഏകനായി നിലവിലിരിക്കുന്നവനാണെന്നും കാണിച്ചിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ പിതൃത്വമുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ വ്യത്യസ്ത ഗുണങ്ങളായി ഒരു രക്ഷിതാവായും ഒരു രോഗശാന്തിക്കാരനായും യോഗ്യതകളുണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിലുണ്ടായിരിക്കുകയും ദൈവം ഏകനായി സ്വയം നിലവിലുമിരുന്നു. എന്നാൽ അവനൊരു രക്ഷിതാവും അവൻ പിതാവുമായിരുന്നു. അവൻ ദൂതന്മാരോ മറ്റ് യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ സ്വയം ഏകനായിട്ട് മാത്രമല്ലാതെ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ സ്വയം ഏകനായി നിലവിലിരുന്നു. ദൈവം മാത്രമല്ലാതെ മറ്റ് യാതൊന്നും നിലവിലിരുന്നില്ല. എന്നാൽ അവൻ ദൈവമായിരിക്കെ അവനെ ആരാധിക്കുന്നതിന് എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. കാരണം അവൻ ആരാധന ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവൻ സ്വയം അവനെ ആരാധിക്കുന്നതിനായി ആരാധനയുടെ ജീവികളെ സൃഷ്ടിച്ചു. ഇപ്പോൾ താൽക്കാലികമായി നമുക്കത് വീണ്ടും എടുക്കാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കത് എടുക്കാം. നാം അതിന്റെ മുഴുവൻ കാര്യങ്ങളെയും എടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്കത് ടേപ്പിൽ കിട്ടുന്നതാണ്. അങ്ങനെ അവൻ ദൈവമായിരിക്കെ ദൂതന്മാരെ സൃഷ്ടിക്കുകയും ദൂതന്മാർ അവനെ ആരാധിക്കുകയും ചെയ്തു. ദൂതന്മാർ ഇപ്പോഴും അവനെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാർക്ക് ആറാറ് ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്ന് അവന്റെ സന്നിധിയിൽ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാവും പകലും ആർത്തുകൊണ്ടിരുന്നു. തിരുവെഴുത്ത് അപ്രകാരമാണത് പറയുന്നത്. അവർ അവനെ ആരാധിച്ചിരുന്നു. ഇപ്പോൾ അത് എന്തോ എന്ന് അവനെ ആരാധിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. അതിനുശേഷം അവന്റെ ഉള്ളിൽ രക്ഷിതാവിന്റെ ഗുണമുള്ളതായി നാം കാണുന്നു. എന്നാൽ അവിടെ പാപമോ പാപത്തിന്റെ ഒരു വിചാരം പോലുമോ ഇല്ലാതെ ഈ ജീവികളിൽ ഒന്നിന് എങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ കഴിയും? അതിന് കഴിയില്ല. അതിനാൽ നഷ്ടപ്പെടുന്നതിനായി എന്തെങ്കിലും ഉണ്ടാക്കപ്പെടേണ്ടിയിരുന്നു. അതിനാൽ അവനൊരു രക്ഷിതാവായിരിക്കാൻ കഴിയും. അവന്റെ ഉള്ളിൽ അവനൊരു രോഗശാന്തിക്കാരനായിരുന്നു. അവനൊരു രക്ഷിതാവാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ രോഗശാന്തിക്കാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെ രക്ഷിക്കപ്പെടുന്നതിനോ സൌഖ്യമാക്കപ്പെടുന്നതിനോ യാതൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കും? അതിനാൽ എന്തെങ്കിലും അപ്രകാരം നിർമ്മിക്കപ്പെട്ടതായി അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടിപ്പോൾ അവൻ ഒരിക്കലും ആ രീതിയിൽ അത് നിർമ്മിച്ചിരുന്നില്ല. എന്നാൽ അവൻ മനുഷ്യനെ സ്വന്തമായ സദാചാര നിർവഹണത്തിലിട്ടു. നീ ഇതെടുത്താൽ ജീവിക്കും, നീ അതെടുത്താൽ മരിക്കും. ഈ ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മുമ്പാകെ ഇപ്പോഴും അതേ കാര്യം തന്നെ വെച്ചിരിക്കുന്നു. ദൈവം തന്റെ മുന്നറിവിൽ കൂടി ആറ് വരുമെന്നും ആറ് വരില്ല എന്നും അറിയുന്നു. അങ്ങനെ ദൈവമായിരിക്കെ ഈ യോഗങ്ങളിൽ സംബന്ധിക്കുകയോ അല്ലെങ്കിൽ ഈ ടേപ്പുകളെ കേൾക്കുകയോ ചെയ്യുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതനാൽ ഈ ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ദൈവം സർവ്വവ്യാപിയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനുശേഷം അവൻ എല്ലായിടത്തും ആയിരിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചു. സർവ്വവ്യാപി എന്ന വാക്കർത്ഥമാക്കുന്ന രീതിയിൽ അവൻ സർവ്വവ്യാപി ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അവനൊരു വ്യക്തിയായിരിക്കുകയും പിന്നെ സർവ്വവ്യാപി ആയിരിക്കാനും കഴിയുന്നില്ല. അവൻ സർവ്വവ്യാപിയാകുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അവൻ സർവ്വവ്യാപിയാണെങ്കിൽ അവൻ എല്ലാ വിടവും മൂലയും ദ്വാരവും അറയും നാരും എല്ലായിടത്തും അവൻ നിറഞ്ഞിരിക്കും. അവൻ അവസാനം വരെയും സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ അവൻ മോശയെ എന്തിനാണ് തേടിയത്? അവൻ സർവ്വവ്യാപിയാണെങ്കിൽ പിന്നെ ഏദൻ തോട്ടത്തിൽ ആദാം ആദാം നീ എവിടെയാകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് എന്തുകൊണ്ടാണ്? അവൻ സർവജ്ഞനാകുന്നതുകൊണ്ട് അവൻ സർവ്വവ്യാപിയാകുന്നു. അവൻ അപരിമിതനായതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അവൻ അപരിമിതനായിരിക്കെ അവനെ അത് സർവ്വവ്യാപിയാക്കുന്നു. അവൻ സർവ്വവ്യാപിയായിരിക്കെ പിന്നെ അവൻ അപരിമിതനായിരിക്കുന്നു. അപ്പോൾ അവൻ സ്വർഗത്തിൽ ഇരിക്കുകയും അവനൊരു വ്യക്തിയായിരിക്കെ അവനൊരു സ്ഥലത്ത് വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപരിമിതനായിരിക്കെ പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഒരു കൊതുക് അതിന്റെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവൻ അറിയുന്നു. ഓരോ മൂളൻ തേനീച്ചയും അതിന്റെ തേനെടുക്കുന്നതിന് വേണ്ടി എവിടെയാണ് അതിന്റെ കൂട്ടിലേക്ക് പോകുന്നതെന്ന് അവൻ അറിയുന്നു. മരത്തിലിരിക്കുന്ന സകല കുരുവികളെയും അവൻ അറിയാം. നിങ്ങളുടെ മനസ്സിലുള്ള സകല വിചാരങ്ങളെയും അവൻ അറിയാം. കാരണം അവൻ അപരിമിതനും സർവജ്ഞാനിയുമാകുന്നു. അതായത് അവൻ അപരിമിതൻ മാത്രമല്ല, എന്നാൽ അവൻ സർവജ്ഞാനിയും അവൻ എല്ലാ കാര്യങ്ങളെയും അറിയുകയും ചെയ്യുന്നു. എന്നാൽ അവനൊരു ജീവിയാകുന്നു, ദൈവം ഒരു ജീവിയാകുന്നു. ഈ ജീവിയിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരപ്പെടാൻ തുടങ്ങി. പാപത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞ പ്രകാരം പാപം ഒരു സൃഷ്ടിയല്ല. സമ്പൂർണതയല്ലാതെ മറ്റ് യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ദൈവം എല്ലാ കാര്യങ്ങളെയും നല്ലതായി സൃഷ്ടിച്ചു. പാപം ഒരു സൃഷ്ടിയല്ല. അത് പാപത്തിന്റെ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അത് തെറ്റാണ്. ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. ദൈവത്തിന് പാപത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം അവൻ വിശുദ്ധനും കൂടാതെ സൃഷ്ടിക്കുന്നതിനായി അവനിൽ യാതൊന്നും തന്നെയില്ല. പാപം വക്രതയാകുന്നു. അത് സൃഷ്ടിയല്ല, എന്നാൽ അത് വക്രതയാകുന്നു. വ്യഭിചാരം എന്നത് നീതിപരമായ ഒരു കാര്യം വൈകൃതമാക്കപ്പെട്ടതാകുന്നു. സത്യത്തെ തെറ്റായിട്ട് പറയുന്നത് കള്ളമാകുന്നു. ഏതൊരു പാപവും നീതി വൈകൃതമാക്കപ്പെട്ടതാകുന്നു. ആ കാരണത്താൽ ഇപ്പോൾ ദൈവമുണ്ടായിരിക്കുകയും അവൻ ദൈവമാണെന്ന് സ്വയം വെളിപ്പെടുത്തിയുമിരിക്കുന്നു. അവനൊരു രക്ഷിതാവാണെന്ന് സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞുമിരിക്കുന്നു. മനുഷ്യർ നഷ്ടപ്പെടുകയും ദൈവം അവരെ രക്ഷിക്കുകയും ചെയ്തു. അവനൊരു രോഗശാന്തിക്കാരനായി വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ എന്താകുന്നുവെന്ന് ജനങ്ങൾ പറയുന്നത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. എങ്ങനെയൊക്കെ ആയാലും അവൻ അനന്യനാകുന്നു. അവൻ രോഗശാന്തിക്കാരനാകുന്നു, അവൻ രക്ഷിതാവാകുന്നു, അവൻ ദൈവമാകുന്നു, അവൻ നിത്യനാകുന്നു. അവനൊരു ഉദ്ദേശമുണ്ട്. അവന്റെ ഉദ്ദേശം ആദിയിൽ തന്നെ അവൻ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന ജീവികളെ നിർമ്മിക്കുക എന്നതായിരുന്നു. അങ്ങനെ അവൻ ജീവികളെ സൃഷ്ടിക്കുകയും അവ വീണുപോകുകയും ചെയ്തു. അതിനുശേഷം ദൈവം തന്റെ അപരിമിതയിൽ സമയത്തിന്റെ നീരൊഴുക്കിൽ കൂടെ നോക്കുകയും രക്ഷിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരെയും കാണുകയും ചെയ്തു. എല്ലാ മനുഷ്യരെയും അവൻ തന്റെ മുന്നറിവിനാൽ അറിഞ്ഞു. ആ കാരണത്താൽ അവൻ തന്റെ മുന്നറിവിനാൽ ആര് രക്ഷിക്കപ്പെടുമെന്നും ആരൊക്കെ രക്ഷിക്കപ്പെടുകയില്ല എന്നും അറിയുകയും അവന് മുന്നിനെ നിയമിക്കാൻ കഴിയുകയും ചെയ്തു. അതിനാൽ ഈ വാക്ക് എങ്ങനെയൊക്കെയായാലും അത്രയും മോശമായ ഒന്നല്ല. അത് ശരിയല്ലേ? ആര് രക്ഷിക്കപ്പെടുകയെന്നും ആര് രക്ഷിക്കപ്പെടുകയില്ല എന്നും അവൻ അറിയാമായിരിക്കെ അവന് മുൻ നിയമിക്കാൻ കഴിഞ്ഞു. ആ കാരണത്താൽ രക്ഷിക്കപ്പെടുന്നവരെ പിടിക്കുന്നതിനു വേണ്ടി അവൻ അവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം നടത്തേണ്ടിയിരുന്നു. ഓ, നമുക്ക് കഴിയുമെങ്കിൽ അതിന് താഴെയുള്ള കുറച്ച് വാക്കുകളെ നാം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിത്യജീവിങ്കിലേക്ക് നമ്മെ മുൻ നിയമിച്ചു. അവർ എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്കിടുമെന്ന് അവൻ അറിയുകയും ലോകത്തിന്റെ മക്കൾക്ക് അതെത്രമാത്രം അനാസ്ഥമായി കാണപ്പെട്ടാലും അതൊരു കാര്യമല്ല. അതൊരു കാര്യം പോലും അവർക്ക് അർത്ഥമാക്കിയില്ല. കാരണം അവർ ദൈവമക്കളാകുന്നു. കൂടാതെ അവൻ അവരെ വിളിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ അയക്കുകയും അതിനാൽ അവന്റെ രക്തം ഒരു പ്രായച്ചിത്തമാകുകയും അതൊരു രക്തത്താലുള്ള പ്രായച്ചിത്തമാകുന്നു. അതൊരു പ്രീതിപ്പെടുത്തലിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണത്തിനായി നടത്തുന്നു. ഒരിടവിടാതെയുള്ള ശുദ്ധീകരണ പ്രക്രിയയാകുന്നു. അതൊരു വട്ടം ഒരു ഉണർവിൽ മാത്രമല്ല, എന്നാൽ എന്നേക്കും ജീവിച്ചുകൊണ്ട് മധ്യസ്ഥത നടത്തുകയും അതിനാൽ ഒരു ക്രിസ്ത്യാനി രാവും പകലും വെടിപ്പായി സൂക്ഷിക്കപ്പെടുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ രക്തം കുരിശിൽ ഒരു അംഗീകാരം നടത്തുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അത് നമ്മെ രാവും പകലും തുടർച്ചയായി എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നാം സുരക്ഷിതമായി ഒരുക്കി വയ്ക്കപ്പെടുന്നു. എങ്ങനെയാണ് ഒതുക്കി വയ്ക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുവിന്റെ ശരീരത്തിലേക്കായിട്ട് നാം സുരക്ഷിതരാകുന്നു. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും ന്യായവിധിയില്ല. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ന്യായവിധിയിൽ പോകുന്നില്ല. ക്രിസ്തു അവന് വേണ്ടി പോയിരിക്കുന്നു. എന്റെ വക്കീൽ എന്റെ സ്ഥാനത്ത് നിന്നു. ഞാൻ നിരപരാധിയാണെന്ന് അവൻ എന്റെ കേസ് ബോധിപ്പിച്ചു. ഞാൻ യോഗ്യനല്ല, ഞാൻ നിരപരാധിയാണെന്ന് അവൻ പിതാവിനോട് പറഞ്ഞു. എന്നാൽ അവൻ എന്നെ സ്നേഹിക്കുകയും എന്റെ സ്ഥാനത്തെ എടുക്കുകയും എന്റെ കേസ് ബോധിപ്പിക്കുകയും ഇന്ന് ഞാൻ സ്വതന്ത്രനുമായിരിക്കുന്നു. അതേ ശ്രീമാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിനായി അവൻ തന്റെ രക്തമൊഴുക്കി. കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത കാര്യമായ ക്രിസ്ത്യാനിയുടെ പാപവും, എന്നാൽ ഒരു പാപിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നുമുള്ള കാര്യത്തെ ഓർക്കുക. ഒരു പാപി പാപം ചെയ്യുന്നില്ല, കാരണം അവനൊരു പാപിയാകുന്നു. അവൻ വെറുമൊരു പാപിയായിട്ട് തുടങ്ങുന്നു. അത്രമാത്രം. ഇവിടെയുള്ള ഈ പുസ്തകത്തിന്റെ പിൻഭാഗം എടുത്താൽ ഇത് കറുത്തതാണ്. അതെത്രമാത്രം കറുപ്പാണ്? അത് മുഴുവനും കറുപ്പാണ്. അതിൽ വെള്ളയില്ല, മുഴുവനും കറുപ്പാണ്. ഇവിടെ ഇത്രയും ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇല്ല, അത് മുഴുവനും കറുപ്പാണ്, അത് മുഴുവനും കറുപ്പാണ്. ഒരു പാപിയും അപ്രകാരമാകുന്നു. അവന്റെ തുടക്കം തന്നെ ശിക്ഷാവിധിയോടുകൂടിയാണ്. എന്നാൽ അവൻ വ്യഭിചാരം ചെയ്താൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൻ ഏതെങ്കിലും സ്ത്രീയെ വശീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവൻ ചൂതുകളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവൻ ആരെങ്കിലും വെടിവെച്ചാൽ എന്തായിരിക്കും? അത് നമ്മുടെ ആരുടെയും തൊഴിലല്ല. എന്നാൽ അത് നോക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ നിയമങ്ങളുണ്ട്. നാം പരിഷ്കർത്താക്കളല്ല, നാം സുവിശേഷ പ്രാസംഗികരാകുന്നു. അവൻ എന്ത് ചെയ്തിരിക്കുന്നുവോ അതിനുവേണ്ടി നാം അവനെ കുറ്റം വിധിക്കുന്നില്ല. അവൻ ചെയ്ത വ്യഭിചാര കുറ്റത്തിന് നാം അവനെ കുറ്റം വിധിക്കുന്നില്ല. അവനൊരു പാപിയായതുകൊണ്ട് നാം അവനെ കുറ്റം വിധിക്കുന്നു. അവനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ അവനത് ചെയ്യുകയില്ലായിരുന്നു. അത് ശരിയാണ്, അവൻ പരിവർത്തനം വന്നു കഴിഞ്ഞവനായിരുന്നെങ്കിൽ അവനത് ചെയ്യുകയില്ല. എന്നാൽ അവനൊരു പാപിയായിരിക്കുന്നതിനാൽ അതാണ് അവനെ കൊണ്ട് അത് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇത് നിയമാനുസൃതരായവരുടെ താങ്ങിനെ അവരുടെ അടിയിൽ നിന്നും എടുത്ത് തട്ടിമാറ്റുന്നത്. അതേ ശ്രീമാൻ, സഹോദര, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് പ്രവൃത്തിയാലല്ല, എന്നാൽ കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതേ ശ്രീമാൻ, ലീഗലിസ്റ്റുകാരായ സഹോദരന്മാരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർ എന്റെ സഹോദരന്മാരാണ്. ബാക്കിയുള്ളവർ അവിടെ ആയിരിക്കുന്നത് പോലെ അവരും അവിടെ ആയിരിക്കും, കാരണം ദൈവം തന്റെ സഭയെ അവിടെ ആയിരിക്കുന്നതിന് മുൻ നിയോഗിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ജനങ്ങളെ അതിൽ നിന്നും അത്രയും വലിച്ചു മാറ്റിയിട്ട് എന്താണെന്ന് തന്നെ അവർക്കറിയില്ല. ഇന്നൊരു പക്ഷേ എനിക്ക് കഴിയുമെങ്കിൽ ലോകത്തോട് അവർക്കൊരു വിശപ്പുണ്ടായിരിക്കുന്നിടത്തോളം അവരുടെ തുടക്കം തന്നെ അവിടെ നിന്നുമല്ല എന്നവരെ അറിയിക്കുക. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു കളയുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ അവളോട് സത്യസന്ധനായി ജീവിക്കുന്നില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോട് സത്യസന്ധനായിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുമെന്നുള്ള ഒരു നീതിപരമായ അവസ്ഥയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് അതവിടെ ഉണ്ടായിരിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സ്നേഹമുണ്ടായിരിക്കണം. ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെയും അവൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ തന്നെയും ഞാനത് ചെയ്യുകയില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിനോടും അതേപോലെ തന്നെയാണ്. എനിക്ക് 50 വയസ്സായിരിക്കുന്നു. ഞാൻ 90 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് 50 വർഷങ്ങളിലൂടി പ്രസംഗിക്കുന്നതിനായിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം പോലും പ്രസംഗിക്കാതെ നദിക്കരയിൽ പോയിരുന്നാലും ഞാൻ രക്ഷിക്കപ്പെട്ടവനാകുന്നു. ദൈവം തന്റെ കൃപയാൽ എന്നെ രക്ഷിക്കുകയും അതെനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും ചെയ്തിട്ടുള്ളതിലും അല്ലെങ്കിൽ മറ്റെന്ത് തന്നെയായാലും അയോഗ്യമായതാകുന്നു. ഞാൻ അവനെ സ്നേഹിക്കുകയും അവന്റെ ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ കാരണത്താൽ ഞാൻ പ്രസംഗിക്കുന്നു. ആ കാരണത്താൽ ഞാൻ മരണത്തിൽ നിന്നും ജീവങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. കാരണം ഞാൻ അവരെ സ്നേഹിക്കുകയും അവരുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. അവർ ഏതവസ്ഥയിലായിരുന്നാലും അത് കാര്യമല്ല, ഞാൻ എങ്ങനെയൊക്കെയാലും അവരുടെ പിന്നാലെ പോകുന്നു. എങ്ങനെയെങ്കിലും പോയി അവരെ നേടുകയും അവരെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. കാർത്തര ശുശ്രൂഷകർ എന്നോട് വിയോജിച്ചാലും മറ്റുള്ളവർ വിയോജിച്ചാലും സംഘടനാ സഭകൾ എന്നോട് വിയോജിച്ചാലും അതിനെ തടയുകയില്ല. അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, അത് അവനെ തടഞ്ഞില്ല. അവൻ അവിശ്വാസത്തിന്റെ നേരെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു, അതവനെ തടഞ്ഞില്ല. അവൻ നേരെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്തു. അത് തന്നെയാണ് നാമം ചെയ്യുന്നത്. നാം അവരുടെ അടുക്കലെത്തിയിട്ട് എങ്ങനെയൊക്കെയാലും അവരെ പിടിച്ചുകൊണ്ടുവരുന്നു. എന്ത് തന്നെയായാലും കാര്യമല്ല, നിങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് അവരുടെ അടുക്കലെത്തി അവരെ പിടിക്കുക. അവർ ആരാകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. അവരെ രക്ഷിക്കുക. അത് സ്നേഹത്തിന്റെ കാരണത്താലാകുന്നു, എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാരണത്താലല്ല. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നതിനാലാകുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നതിന്റെ കാരണത്താലാകുന്നു. എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഈ കാര്യത്തെ ശരിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ പള്ളിയിൽ പോകുന്നതിന്റെ കാരണത്താൽ എനിക്കത് ശരിയാക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അല്ല, നിങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് ശരിയാക്കപ്പെടേണ്ടത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളെ തെറ്റാണെന്ന് അറിയുന്നതിനിടയാക്കുകയും അതിനുശേഷം നിങ്ങൾ പോയി ദൈവത്തോട് അത് നിരപ്പാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളത് നിങ്ങളുടെ അയൽക്കാരനുമായി നേരെയാക്കും. യേശു അതേ കാര്യം തന്നെ പഠിപ്പിച്ചു. അവൻ പറഞ്ഞു, നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ അയൽക്കാരനോ അല്ലെങ്കിൽ സഹോദരനോ നിന്റെ നേരെ വന്നതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഇപ്പോൾ വരുവാനുള്ള കാലഘട്ടമാകുന്നു. ബുധനാഴ്ച രാത്രിയിൽ വെളിപ്പെടുത്തലിനെ കുറിച്ച് നാം എടുത്തിരുന്നു. ഇന്ന് രാവിലെ സമയം ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിൽ നാം അത് വീണ്ടും എടുത്തിരുന്നു. അവിടെ ദൈവം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അതിനുശേഷം അന്ത്യകാലത്ത് നാം എല്ലാവരും അവന്റെ മുമ്പാകെ നിൽക്കും. ദൂതന്മാർ നഷ്ടപ്പെട്ടിരുന്നില്ല. നാം ആനന്ദിക്കുന്നത് പോലെ അനുഗ്രഹങ്ങളെ ആനന്ദിക്കാൻ അവർക്കറിയില്ല. അവർ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഞാൻ എന്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു പാപിയായിട്ട് ഏത് കല്ലിൽ നിന്നാണ് ഞാൻ വെട്ടിയെടുക്കപ്പെട്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ എവിടെ നിന്നാണ് വെട്ടിയെടുക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ നാം ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദൈവം മുമ്പാകെ നിൽക്കാൻ കഴിയും. ഓ, അതെന്തൊരു ദിവസമായിരിക്കും! അപ്പോൾ പുത്രത്വവും സ്ഥാനപ്പെടുത്തലുമാകുന്നു. ഇപ്പോൾ ദൈവം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലാകുന്നു. ഇപ്പോൾ ഇതെനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5-ാം വാക്യം തൊട്ട് തുടങ്ങാം. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Having predestinated us unto the adoption of children by Jesus Christ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. It's God's pleasure to do his will. ഇത് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരമാണ് പുത്രത്വവും സ്ഥാനവും നൽകുന്നത്. ഇപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? തന്റെ സഭയെ സ്ഥാനപ്പെടുത്തുകയാണ്. ആദ്യം അവൻ തന്റെ സഭയെ വിളിച്ചു. മെത്തഡിസ്റ്റിൽ നിന്നും പ്രസ്ബിറ്റേറിയൽ നിന്നും ലൂഥറിൽ നിന്നും ബാപ്റ്റിസ്റ്റിൽ നിന്നും അവരെ വിളിച്ചു. അതിനുശേഷം അവൻ എന്താണ് ചെയ്തത്? പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് അവർക്ക് പരിശുദ്ധാത്മ സ്നാനം കൊടുത്തു. പെന്തക്കോസ്തുകാരായ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്നും ഈ കാര്യത്തെ എടുത്തു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ഒരു അനുഭവമാകുന്നു. ഇത് പരിശുദ്ധാത്മാവാകുന്നു, ഇതൊരു സംഘടനയല്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സംഘടനയാക്കാൻ കഴിയില്ല, അവൻ അതിനായി നിൽക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അപ്രകാരം വിളിക്കുന്നതിനായി ഒരു സംഘടനയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നേരെ അതിൽ നിന്ന് പുറത്തു വരികയും നിങ്ങൾ എവിടെയാകുന്നുവോ അവിടെ തന്നെ നിങ്ങളെ ഇരുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ ഇവിടെയാക്കുന്നു. പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, പെന്തക്കോസ്ത് ഒരു അനുഭവമാകുന്നു. അപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിനാൽ പുതിയ ജനനം കൊടുക്കുന്നു. അവർ നാസറിനിലും പിൽഗ്രിം ഹോളിനെസിലും കൂടെ അവരെ തന്നെ വെടിപ്പാക്കുമ്പോൾ അവർ ഇതിന് നേരെ അടുത്ത് വരെ വരുന്നു. അതിനുശേഷം പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെയും കൃപാവരങ്ങളുടെയും യഥാസ്ഥാനത്താക്കലിന്റെയും അനുഭവത്തിലെത്തുന്നു. അവർ അന്യഭാഷയും ഭാഷയുടെ വ്യാഖ്യാനങ്ങളുമായി മുമ്പോട്ട് പോകുകയും രോഗശാന്തിയുടെ കൃപാവരങ്ങൾ നൽകപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആശ്ചര്യപ്രവൃത്തികളും അവരെ പിന്തുടരാനും തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ അവർ മക്കളും ദൈവമക്കളുമാകുന്നു. അവർ ക്രിസ്തുവിൽ യഥാസ്ഥാനത്തായും ജന്മത്താൽ അവർ മക്കളുമാകുന്നു. പുതുജനനവും പരിവർത്തനവും തന്നെ പരിശുദ്ധാത്മാവാകുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടുന്നതുവരെ നിങ്ങൾ പരിവർത്തനപ്പെടുന്നു പോലുമില്ല. തിരുവെഴുത്ത് അപ്രകാരമാണ് അത് പറയുന്നത്. യേശു പത്രോസിനോട് പറഞ്ഞു, ആരോടും ചോദിച്ചുകൊള്ളുകയോ നിങ്ങളുടെ തിരുവെഴുത്ത് വായിക്കുകയോ ചെയ്യുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ അവൻ നീതീകരിക്കപ്പെടുകയും അവന്റെ ഒരു പിൻഗാമിയായും ഒരു അപ്പോസ്തലനുമായി തീർന്നു. യേശു അവന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തു. യോഹന്നാന്റെ 17:17 അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ശക്തി കൊടുത്ത് പറഞ്ഞയക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തു. അവനെ ശുദ്ധീകരിച്ചു. പിതാവെ, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അത് ഞാൻ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മാധുര്യമേറിയ വാക്കുകളിലൊന്നാകുന്നു. പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. അവനൊരു കുടുംബമുണ്ടായിരിക്കേണ്ട അവകാശമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവനൊരു മനുഷ്യനായിരുന്നു. അവനൊരു ഭാര്യ ഉണ്ടായിരിക്കുന്നതിനുള്ള അവകാശം എന്തുകൊണ്ടുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവനൊരു മനുഷ്യനായിരുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം അവൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു പ്രാസിംഗിനോട് ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കുറച്ച് രാത്രികൾ ഇവിടെയുള്ള ഹൈവേയിൽ പ്രസംഗിക്കാൻ പോകുന്നതാണ്. ഒരു വിശേഷ കാര്യത്തെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ സഹോദരൻ ബ്രണ്ഹാം, എന്റെ ജനങ്ങളിൽ അധികം പേരും ആ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരിൽ അധികം പേരും നിയമാനുസൃതക്കാരാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സഹോദരൻ അത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അവർക്ക് വേണ്ടി. ഓ, ഞാൻ അദ്ദേഹത്തെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിച്ചുപോയി. അവർക്ക് വേണ്ടി, നോക്കൂ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു 12 പേരെ പരിശീലിപ്പിക്കുകയും ഈ 12 പേരിൽ കൂടെ സുവിശേഷത്തെ ലോകത്തെങ്ങും എടുത്തുകൊണ്ടുപോകേണ്ടിയും വരുന്നു. ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്നവൻ പറഞ്ഞു. നിങ്ങളെ തന്നെ അയൽക്കാർക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ഉപയോഗപ്രദമാക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്ന് പൌലോസ് പറയുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഇടപെടേണ്ടതായ രീതിയിൽ നിങ്ങളുടെ അയൽക്കാരോട് പെരുമാറുക. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കാതെ അവനുവേണ്ടി നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇപ്പോൾ പുത്രനെ സ്ഥാനപ്പെടുത്തുകയാണ്. ആദ്യത്തെ കാര്യം അവനൊരു പുത്രനായിത്തീരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവൻ പെരുമാറുന്നത് ശരിയായിട്ടാണോ അതോ അല്ലയോ എന്നുള്ള അവന്റെ പെരുമാറ്റമാണ് അവനെ പുത്രത്വത്തിൽ എത്തിക്കുന്നതെന്ന് നാം കാണുന്നു. ഇത് പെന്തക്കോസ്തുകാരോടാകുന്നു. ഇപ്പോൾ പെന്തക്കോസ്ത് ഒരു സഭാസംഘടനയല്ലെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ബാപ്റ്റിസ്റ്റുകാരായിട്ട് ഇവിടെ എത്ര പേർ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൈകൾ ഉയർത്തി കാണിക്കുക. മെത്തഡിസ്റ്റുകാരായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എത്ര പേരുണ്ടെന്ന് കൈയുയർത്തി കാണിക്കുക. നാസറീൻകാരായ എത്ര പേർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൈയുയർത്തി കാണിക്കുക. പ്രസ്ബിറ്റേറിയൻകാരായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരുണ്ടോ? ലൂഥറൻകാരായും പെന്തക്കോസ്റ്റുകാരിൽ ഉൾപ്പെടാതെ മറ്റേതെങ്കിലും സഭാ സംഘടനയിൽ ഉൾപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിട്ടുള്ളവർ അവരുടെ കൈകൾ ഉയർത്തുക. എങ്കിൽ പിന്നെ പെന്തക്കോസ്റ്റ് ഒരു സഭാ സംഘടനയല്ല, അതൊരു അനുഭവമാകുന്നു. ഇപ്പോൾ ദൈവം നിങ്ങളെ ക്രിസ്തുവിന്റെ ദേഹത്തിലേക്ക് എടുക്കുന്നു. അവൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്താൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിങ്ങളെ തന്നെ തെളിയിക്കുകയും ചെയ്ത ശേഷം നിങ്ങൾ ലോകം എന്താണ് പറയുന്നതെന്ന് കാര്യമാക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാകുന്നു. ഇത് പരുഷമായിരിക്കാൻ ഞാൻ അർത്ഥമാക്കുന്നില്ലാത്തതിന്റെ കാരണത്താൽ ഞാനിത് കട്ടിയായി പുരട്ടാൻ പോവുകയാണ്. ദയവായിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ അങ്ങനെ അർത്ഥമാക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എന്നെ ക്ഷീണിപ്പിക്കുന്ന കാര്യമെന്നത് ദൈവത്താൽ അയക്കപ്പെട്ട ഈ സത്യത്തെ എടുത്ത് ജനങ്ങളോട് പ്രസംഗിക്കുകയും അവർ നേരെ പിന്തിരിഞ്ഞിട്ട് ഇതേ കാര്യങ്ങളെ തന്നെ ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെന്ന് പറയുകയും ചെയ്യുന്നതാണ്. അതെന്നെ ആകപ്പാടെ തകർത്ത് കളയുന്നു. എന്താണ് കാര്യം? അവർ നേരെ തിരികെ ആ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. അത് ഇസ്രായേൽ മക്കളെ പോലെ അവർക്കൊരു രാജാവ് ആവശ്യമായിരിക്കുകയും അതിനാൽ ഈ രാജാവ് അവരെ ഭരിക്കുകയും അവരെ അമോരിയരെയും അമാലേക്കരെയും ഫെലിസ്തീനെയും പോലെ പെരുമാറാൻ ഇടയാക്കുകയും ചെയ്യും. സ്ത്രീകളെ, നിങ്ങൾ അയഞ്ഞ കാലുറകൾ ധരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കതറിയാമോ? നിങ്ങളുടെ മുടിയിലെ ചുരുൾ കത്തിരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീമാൻ, നിങ്ങൾ പുകവലിക്കുകയും നിങ്ങൾ പെരുമാറുകയും ചെയ്യുന്ന രീതിയിൽ തുടരുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ വീടിന്റെ ശരിയായ ഭർത്താവല്ലാതെ ഇരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ ഭാര്യ ദേഷ്യപ്പെട്ട് രണ്ട് വർത്തമാനം പറഞ്ഞ് നിങ്ങളെ തൊഴിച്ച് വാതിലിന് പുറത്താക്കിയും നിങ്ങൾ അവളോട് ഓ പ്രിയെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞാൻ നേരെ തിരികെ വരാം എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ സ്വന്തം വീട് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അത് കൃത്യമായും ശരിയാണ്. സഹോദരി, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഒരു ഭർത്താവ് മാത്രമല്ല, എന്നാൽ അവൻ നിന്റെ ഭരണകർത്താവുമാകുന്നു. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. കാരണം ഭർത്താവല്ല വഞ്ചിക്കപ്പെട്ടത്, സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത്. പ്രാസംഗികരായി നിങ്ങൾ നിങ്ങളുടെ സഭകളിൽ സ്ത്രീകളെ പാസ്റ്റർമാരായും പ്രാസംഗികരായും നിയമിച്ചുകൊണ്ട് തുടരുകയും ദൈവത്തിന്റെ വചനം അത് കുറ്റം വിധിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ, ബൈബിളിൽ അതിനുവേണ്ടി ഒരു അംശം തിരുവെഴുത്ത് പോലും ഇല്ലാതിരിക്കെ നിങ്ങൾ അത് ചെയ്തുകൊണ്ട് തുടരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നാനപ്പെട്ടിട്ടുള്ളതായി ഒരു ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ എന്നെ കാണിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിലല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുള്ളതായി ആരെങ്കിലും എന്നെ കാണിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ അവൻ വരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെടുത്തിയിരുന്നു. എന്നാൽ അവൻ ആരായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെട്ടിരിക്കണമെന്ന് ഉടനെ തന്നെ അവർ മനസ്സിലാക്കുന്നതിനിടയായി. ഞാൻ അതിനുവേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നു. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡുകാരോടും മറ്റുള്ള പ്രാസംഗികരോടും ബാപ്റ്റിസ്റ്റുകാരോടും പ്രസ്ബിറ്റേറിയൻകാരോടും എല്ലാം ചോദിച്ചിരുന്നു. എന്നാൽ അവർ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക പോലുമില്ല. ഞാൻ തിരുവെഴുത്ത് കാണുന്നതിനാഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറയാൻ ശ്രമിക്കുന്നതിന്റെ കാരണത്താൽ ഞാനൊരു മതഭ്രാന്തനോ പിന്നെ ഞാനൊരു കിറുക്കനോ ഒരു ബുദ്ധിഭ്രമം കെട്ടവനോ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനോ ആകുന്നുവോ? സഹോദരന്മാരെ, ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ദൈവത്തിനു വേണ്ടി വിൽക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ പൂട്ടും കുറ്റിയും കൊഴലുമായി വിൽക്കപ്പെടുന്നു. നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാകുന്നു. നിങ്ങളൊരു വ്യത്യസ്ത ജീവിയാകുന്നു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതെ, അനേകർ വിളിക്കപ്പെട്ടവരാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു വിളി കിട്ടുകയും അതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവനത് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സഹോദര, നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ അത്രയും ദൂരത്തായി നഷ്ടപ്പെട്ടവനാകുന്നു. കാരണം അന്നാളിൽ അവർ അവിടെ എത്തിയിട്ട് പറയും, കർത്താവെ, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കുന്നു, ഞാൻ നിന്റെ നാമത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, ഞാൻ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയിരിക്കുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിച്ചിരിക്കുന്നു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. അതിന് യേശു അവരോട് പറയും, കപടവിശ്വാസികളെ, എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ. എന്തുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ അതൊന്ന് തിരുമുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇതിപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതിനായി ഞാൻ അർത്ഥമാക്കുന്നില്ല. ആ രീതിയിൽ ഞാനത് അർത്ഥമാക്കുന്നില്ല. എന്നാൽ സഹോദര, നാം അന്ത്യസമയത്തായിരിക്കുന്നതായി കാണപ്പെടുന്നു. ദൈവം പുത്രത്തിലാക്കുകയും സഭയിൽ യഥാസ്ഥാനത്താക്കി സ്ഥാനപ്പെടുത്തുകയും തനിക്കുള്ളതിനെ ക്രിസ്തുവിന്റെ ദേഹത്തിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ പേരെ അവൻ അവിടെ ഇടാൻ പോകുന്നില്ലെന്ന് ഞാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ. ഓ, അത് അത്രമാത്രം വലിയൊരു സംഖ്യയായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അവൻ അവരെ വലിച്ചെടുക്കുന്നതിന് 6000 വർഷങ്ങളുണ്ടായിരുന്നു. പുനരുദ്ധാനം വരുമ്പോൾ നാം അവരോടൊപ്പം എടുക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അവരിൽ കുറച്ചുപേർ മാത്രമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ എളുപ്പം തന്നെ തിരഞ്ഞെടുക്കുക. എന്താണ് തെറ്റിയിരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ നോക്കിക്കാണുക. എന്താണ് കാര്യമെന്ന് നോക്കുക. അത് കട്ടിയാകുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ സഹോദര, ഇത് സത്യമാകുന്നു. ഇത് ദൈവത്തിന്റെ സത്യമാകുന്നു. പുത്രത്വം, നാം ദൈവത്തിനു വേണ്ടി അത്രമാത്രം അഗ്നിയിലായിട്ട് രാവും പകലും പോയിരിക്കണം. യാതൊന്നും നമ്മെ തടയുന്നതിന് സാധ്യമാക്കരുത്. നമ്മുടെ ജീവിതങ്ങളിൽ നാം അത്രമാത്രം മാധുര്യവും അത്രമാത്രം ആനന്ദവും അത്രമാത്രം ദയയും അത്രമാത്രം ക്രിസ്തുവിനെ പോലെയും ആയിരിക്കണം. അതിന് ദിവസേനയുള്ള ജീവിതം എടുക്കേണ്ടി വരും. യേശു പറഞ്ഞു, വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. ശലോമന്റെ പക്കൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മഹത്വമേറിയ സിൽക്ക് കൊണ്ടുള്ളതും തയ്യൽ പണിയോടുകൂടിയതുമായിരുന്നു. എന്നാൽ അവൻ ഇതിനെക്കുറിച്ചായിരുന്നില്ല സംസാരിച്ചത്. ഒരു താമരയ്ക്ക് വളരുന്നതിന് രാവും പകലും അതിന് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ചെറിയ നിരയുടെ അവസാനത്തായി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വരുന്നതിന് ആഗ്രഹിക്കുന്നത്? നീതിമാൻ പ്രയാസന രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെ ഗതി എന്താകും? അത് അവിശ്വാസികളാകുന്നു, അതോടൊപ്പം അഭക്തരുമാകുന്നു. അത് വചനം കേട്ടിട്ട് അതിൽ നടക്കുന്നതിനെ നിരസിച്ചു കളയുന്നവരാകുന്നു. എങ്കിലിപ്പോൾ നാം എന്താണ് ചെയ്യുക? ഇതിപ്പോൾ ഇത് നമ്മുടെ സഭയാകുന്നു. നമുക്കിവിടെ ഒരുപക്ഷെ 4-5 അപരിചിതരുണ്ടാകുവാനിടയുണ്ട്. എന്നാൽ ഇത് സഭയായിട്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഇത് ടേപ്പിലായിട്ട് പോകുന്നു. ടേപ്പ് കേൾക്കുന്നവരായ ജനങ്ങൾ ഇതെന്റെ സഭയോടാണ് എന്ന് ഓർത്തുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ ഇടയിലും ദൂരസ്ഥലങ്ങളിലും ഞാൻ അധികം മാന്യതയോടുകൂടി അവരോട് അവരുടെ ചെറിയ ചെറിയ പാഠമാറ്റിയ ആശയങ്ങളോടൊപ്പം തന്നെ ഒരുവിധം നിന്നുകൊള്ളാൻ ഞാൻ പറയും. എന്നാൽ വാസ്തവമായുള്ള സത്യത്തെ വെക്കേണ്ടിയ സമയം വരുമ്പോൾ നമുക്കത് വെക്കാം. പുത്രത്വം യഥാസ്ഥാനത്തായുള്ള സ്ഥാനപ്പെടുത്തലാകുന്നു. എവിടെയാകുന്നു അവരെത്തിയിരിക്കുന്നത്? അവരെവിടെ എത്തിയിരിക്കുന്നുവെന്ന് എന്നെ കാണിക്കുക. ദൈവം തന്റെ മക്കളെ വെളിപ്പെടുത്തലിൽ കൂടി ഒരു വശത്തേക്ക് വിളിക്കുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയേണ്ടതില്ല. എന്തെങ്കിലും സംഭവിച്ചതായിട്ട് നിങ്ങൾ കാണും. യഥാസ്ഥാനത്തായി തന്റെ മകനെ സ്ഥാനപ്പെടുത്തുകയും കൃത്യമായും അതേ കാര്യങ്ങളുമായി അവനെ ക്രമത്തിലാക്കുന്നു. അവൻ അത്രയും അധികാരത്തിലായിട്ട് അവന്റെ വാക്കുകൾ ഒരു പ്രധാന ദൂതനെ പോലെ നല്ലതും അതിലും മെച്ചപ്പെട്ടതാകുന്നു. പുത്രൻ ദത്തെടുക്കപ്പെടുകയും ഒരു ഉയർന്ന സ്ഥാനത്താക്കുകയും അവന്റെ വസ്ത്രങ്ങൾ മാറ്റുകയും അവന്റെ നിറം മാറ്റുകയും ചെയ്യുന്നു. പിതാവ് ഒരു ചടങ്ങ് നടത്തിയിട്ട് പറയും, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇനിയും തൊട്ട് അവൻ ഭരണാധികാരിയാകുന്നു, അവൻ അധികാരിയാകുന്നു, അവൻ എന്റെ സർവത്തിന് മേലധികാരിയാകുന്നു, എനിക്കുള്ളതെല്ലാം അവൻ അവകാശപ്പെട്ടതാകുന്നു. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് അതേ ഈലാ ഈലാ ഇലോഹിം ഇലോഹിമിന്റെ അടുക്കൽ തിരികെ പോകാൻ കഴിയും. അവിടെ അവൻ സ്വയം നിലവിലായിരിക്കുന്നു. പിന്നെ അവൻ യഹോവയിൽ കൂടെ തിരികെ വരികയും അവൻ എന്തോ ഉണ്ടാക്കിയിട്ട് മനുഷ്യന് ഭൂമിയുടെ മേൽ ആധിപത്യം കൊടുത്തിരുന്നു. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്? വെളിപ്പെടുത്തലിനാകുന്നു, ഭൂമി ഞരങ്ങുന്നു, നാം അതിലേക്ക് കടന്ന് നമുക്കത് വായിക്കാം. ശരി, തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം നമ്മെ ദത്തെടുക്കേണ്ടതിന് നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അവന്റെ കൃപ എന്താകുന്നു? പിൻ സമയത്ത് അവൻ പിതാവല്ലായിരുന്നപ്പോൾ അവന്റെ കൃപയും അവന്റെ അനുഗ്രഹവും അവന് സ്വയം ഒരു പുത്രനെ ഉണ്ടാക്കിയിട്ട് അതിനാൽ നമ്മെ ദത്തെടുക്കേണ്ടതിനും തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മുൻ നിയമിക്കുകയും ചെയ്തു. അവൻ പ്രിയനായവനിൽ അതൊരു വ്യക്തിയാകുന്നു, അത് ക്രിസ്തുവാകുന്നു, അവനിൽ നമ്മെ സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് നാം സ്വീകരിച്ചത്? അവനാലാകുന്നു. അവനിൽ നാം എങ്ങനെയാണാകുന്നത്? ഒരേ ആത്മാവിൽ നാം എല്ലാവരും അവനിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എവിടെയെങ്കിലും ഒരു പാപത്തിന്റെ പ്രായച്ചിത്തമില്ലാതെ ദൈവത്തിന്റെ മുൻനിയമിക്കലിനെയും മുൻനിർണയിക്കലിനെയും സ്ഥാനപ്പെടുത്തലിനെയും കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? അതെന്തുകൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങൾ തെറ്റ് ചെയ്യും, ഓരോ ദിവസവും നിങ്ങൾ കുറ്റം ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു വീണ്ടും ജനിച്ച സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ അതിനുവേണ്ടി നിങ്ങൾ ഖേദിക്കുന്നുവെന്ന് ദൈവം അറിയുന്നു. രാഷ്ട്രപതി റൂസ്വെൽറ്റിന്റെയോ മറ്റാരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തെറ്റുകാരനാകുന്നു, ഈ കാര്യത്തിന് വേണ്ടി ദൈവം എന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവിടെയാണ് രക്തത്താലുള്ള പ്രായച്ചിത്തം കിടക്കുന്നത്. അവിടെ അതിക്രമങ്ങൾ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഒരു പാപി ഒരു പാപിയാകുന്നു, അവൻ പാപം ചെയ്യുന്നില്ല. എന്നാൽ സഭ പാപം ചെയ്യുന്നു. ഒരു കൊച്ചുകുട്ടി നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നതിനായി പഠിച്ചുകൊണ്ട് ശ്രമിക്കുമ്പോൾ തെറ്റ് ചെയ്യുകയും ഒരു തെറ്റായ വിചാരമുണ്ടാകുകയും തെറ്റായ ബോധമുണ്ടാകുകയും സംശയിക്കുകയും ചാഞ്ചാടുകയും ചെയ്യുന്നു. അവൻ ഇതുവരെയും നല്ലതായിട്ട് എങ്ങനെ നടക്കണമെന്നറിയില്ല, കാരണം അവനൊരു കൊച്ചു പയ്യനാകുന്നു. എന്നാൽ മകനെ ഈ രീതിയിൽ ചൂട് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നേരെയാക്കുന്നതിനായി എത്തുന്ന ഒരു കാരണം നമുക്കുണ്ട്. നാം ഒരു കുറ്റം ചെയ്തതുകൊണ്ട് അവൻ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അടിക്കുകയില്ല. നാം നടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ അടിച്ചു കൊല്ലുന്നില്ല. നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഒരു യഥാർത്ഥ പിതാവ് തന്റെ മകൻ നടക്കാൻ ശ്രമിച്ചുകൊണ്ട് തറയിൽ വീണു പോകുകയാണെങ്കിൽ അവനെ അടിക്കുകയില്ല. എന്നാൽ തന്റെ ശക്തിയേറിയ കരങ്ങൾ കൊണ്ട് അവനെ പൊക്കിയെടുത്തിട്ട് അവന്റെ രണ്ട് കരങ്ങളും കൂടി പിടിച്ചിട്ട് പറയും, മകനെ ഈ രീതിയിലാണ് നടക്കേണ്ടത്, ഇതുപോലെ നടക്കുക. അതുപോലെ തന്നെയാണ് ദൈവം തന്റെ സഭയോട് ചെയ്യുന്നത്. അവനെ തന്റെ കരങ്ങളിലേക്ക് പൊക്കിയെടുത്തിട്ട് പറയും, മകനെ ഇതുപോലെ നടക്കുക. ഇവിടെ അത് ഇതുപോലെ പറയരുത്, എന്നാൽ ഇതുപോലെ പറയുക. സഭ എന്ത് പറയുന്നുവെന്നോ അതെന്ത് പറയുന്നുവെന്നോ ഇതെന്ത് പറയുന്നുവെന്നോ ഉള്ളതോ ഞാൻ കാര്യമാക്കുന്നില്ല. നീ ഇപ്രകാരം പറയുക, ഇതുപോലെ പറയുക, ഇത് ഇതാകുന്നു. എന്റെ വചനം അത് പ്രസംഗിക്കുന്നുവെങ്കിൽ നീ അതോടൊപ്പം നിന്നുകൊള്ളുക, അതോടൊപ്പം നടന്നുകൊള്ളുക, അതോടൊപ്പം തന്നെ നിന്നുകൊള്ളുക. മറ്റുള്ളവരെല്ലാം എന്ത് പറയുന്നു എന്നുള്ളത് കാര്യമാക്കരുത്, അതോടൊപ്പം നിന്നുകൊള്ളുക. ഇതുപോലെ തന്നെ നടക്കുക. ഈ രീതിയിലാണ് നിന്റെ ചുവടുകൾ വെക്കേണ്ടത്. നമ്മുടെ അതിക്രമങ്ങൾക്കായി ഒരു പ്രായച്ചിത്തവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്നേഹവും ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അവസരം ഉണ്ടാകില്ലായിരുന്നു. എപ്രകാരം നമുക്ക് ആ വചനങ്ങളിൽ നങ്കൂരമിടാൻ കഴിയുന്നു? അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം നൽകിയിരിക്കുന്നു. ധാരാളമായിട്ട് എന്താകുന്നു? ഓ ദൈവമേ, ധാരാളമായി കാണിച്ചിരിക്കുന്നു, അതിന്റെ വലിയ കൂമ്പാരമാകുന്നു. താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. വിവേകവും സകല ജ്ഞാനവും അവൻ നമുക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു. സകല ജ്ഞാനവും അത് ലൗകികമല്ല. ലോകത്തിന്റെ ജ്ഞാനം അവന് ഭോഷ്കും, ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന് ഭോഷ്കുമാകുന്നു. രാത്രിയും പകലും പോലെ അവയ്ക്ക് തമ്മിൽ ഒന്നിനും മറ്റൊന്നിനോട് യോജിക്കാൻ കഴിയില്ല. എന്നാൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ പകൽ വരികയും രാത്രി എല്ലായിടത്തു നിന്നും ചിന്നിച്ചിതറി മാറുകയും ചെയ്യുന്നു. സുവിശേഷത്തിന്റെ വെളിച്ചം വരാൻ തുടങ്ങുമ്പോൾ ലോകകാര്യങ്ങളെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങുന്നു. എന്താണത് ചെയ്യുന്നത്? തന്റെ മക്കളുടെ മേൽ സൂര്യ വെളിച്ചം ധാരാളമായി ചൊരിയുന്നു. ആത്മാവിൽ നടക്കുകയും ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും അവന്റെ ധാരാളമായ കൃപയിൽ സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ഗ്രഹണശക്തിയോടും ബുദ്ധിയോടും കൂടി എങ്ങനെ നടക്കണമെന്നറിയുന്നു. അത് തെറ്റാണെന്ന് നിങ്ങൾ കാണുമ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക. അത് തെറ്റാണെന്ന് അതിനെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് പോലും സൂക്ഷിച്ചുകൊള്ളുക. വിവേകിയാകുന്നു, അതിനോട് അത്രയും അടുത്തായിട്ട് എങ്ങനെ അത് സമീപിക്കണമെന്നറിഞ്ഞിരിക്കുക. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും, അതാണ് യേശു പറഞ്ഞത്. ഓ സ്നേഹിതരെ, ഇതെല്ലാം സ്വർണക്കട്ടികളാകുന്നു. നമുക്കതിൽ ദിവസങ്ങളോളം നിൽക്കാൻ കഴിയും. ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ജ്ഞാനവും വിവേകവും അവൻ നമുക്ക് ധാരാളമായി പകർന്നിരിക്കുന്നു. ഒരു കരണ്ടി നിറച്ചല്ല, എന്നാൽ ഒരു വലിയ മൺകോരിയെടുത്ത് കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവും ധാരാളമായി നൽകിയിരിക്കുന്നു. ഓ അത്ഭുത കൃപ, എത്ര മാധുര്യമേറിയതാകുന്നു. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. തന്റെ ഹീതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചും. അവൻ ആരോടാണ് സംസാരിക്കുന്നത്? സംഘടനാ സഭകളോടാണോ? എന്റെ സഹോദരന്മാരെ, ദയവായിട്ട് ഞാൻ നിങ്ങളുടെ സഭാസംഘടനകളെ താഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിന്റെ തുടക്കം തന്നെ തെറ്റാണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, എന്നാൽ നാം ചെന്ന് സ്ഥാപിത സംഘടനകൾ ഉണ്ടാക്കി. ആ കാരണത്താലാണ് നമുക്കത് കിട്ടാതിരിക്കുന്നത്. നാം മനുഷ്യന്റെ ബുദ്ധിക്ക് പിന്നാലെ നടക്കുന്നു. കാൽവിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയാണെങ്കിൽ അധിക നാളുകളായിട്ടില്ല ഒരു മഹാനായ മനുഷ്യന്റെ ഒരു മഹാനായ മതപരിഷ്കാരകന്റെ ശവകുടീരത്തിന്റെ അടുക്കൽ ഞാൻ നിന്നു. അദ്ദേഹം എത്ര മഹാനായ മനുഷ്യനായിരുന്നുവെന്ന് ഞാൻ ഓർത്തു. അദ്ദേഹം മഹാനായിരുന്നു. അത് ജോൺ വെസ്ലി ആയിരുന്നു. ഇന്ന് ജോൺ വെസ്ലി തന്റെ ശവകുടീരത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് തന്റെ സഭയുടെ അവസ്ഥയെ കാണുകയാണെങ്കിൽ തന്റെ നാമത്തെക്കുറിച്ച് അവൻ ലജ്ജിതനാകും എന്ന് ഞാൻ ഓർത്തു. ജോൺ വെസ്ലി ഒരു ഭക്തനായ മനുഷ്യനും ഒരു തട്ടിയെടുത്ത തീക്കൊള്ളിയുമാകുന്നുവെന്ന് അതിനെ അദ്ദേഹം വിളിച്ചിരുന്നു. ജോൺ വെസ്ലി ഒരു വിശുദ്ധ മനുഷ്യനും ദൈവത്തിൽ വിശ്വസിച്ച് അവന്റെ പിന്നാലെ പടിപടിയായി നടന്നിരുന്നവനുമായിരുന്നു. എന്നാൽ ജോണിന്റെ മരണശേഷം അവർ പറഞ്ഞു, നമുക്ക് ജോണിന് വേണ്ടി ഒരു സഭയുണ്ടാക്കാം. അതിനാൽ നമുക്കൊരു സഭയുണ്ടായിരിക്കുകയും നാം അതിനെ മെത്തഡിസ്റ്റ് സഭ എന്ന് വിളിക്കുകയും ചെയ്യും. കാരണം അവന്റെ വിശുദ്ധീകരണത്തിന്റെ രീതി കൃപയുടെ രണ്ടാമത്തെ പ്രവൃത്തിയാകുന്നുവല്ലോ. അങ്ങനെ അവർ ഒരു സഭയുണ്ടാക്കുകയും ഇന്ന് ആ സഭയിലെ മനുഷ്യർ ജോൺ വെസ്ലി നിലപാടെടുത്തിരുന്ന സകല കാര്യങ്ങളെയും നിഷേധിച്ചു കളയുന്നു. ജോൺ വെസ്ലി ദിവ്യ രോഗശാന്തി പ്രസംഗിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ ജോൺ വെസ്ലി വിശ്വസിച്ചിരുന്നു. സകല കൃപാവരങ്ങളുടെയും യഥാസ്ഥാനത്താക്കലിനെ ജോൺ വെസ്ലി വിശ്വസിച്ചിരുന്നു. ജോൺ വെസ്ലിയും മാർട്ടിൻ ലൂഥറും അതുപോലെയുള്ള മഹാന്മാരായ പല വലിയ മനുഷ്യരും അന്യഭാഷയിൽ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. ഇന്നൊരു മെത്തഡിസ്റ്റ് സഭയിലോ ലൂഥറൻ സഭയിലോ നിങ്ങൾ അന്യഭാഷ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ തൊഴിച്ച് വാതിലിന് വെളിയിലാക്കും. എന്താണ് കാര്യം? നാം പുത്രന്മാരായി സ്ഥാപിക്കേണ്ടതായ ശരിയായ സമയത്ത് എന്താണ് പറ്റിയിരിക്കുന്നത്? ദൈവത്തിന്റെ മർമ്മങ്ങളെ അവർക്കറിയാൻ പാടില്ലാത്തതിന്റെ കാരണത്താൽ അവർ എന്തോ പകരമായി അംഗീകരിച്ചിരിക്കുന്നു. അവർ സെമിനാരിയിൽ കൂടെ ഒരിക്കലും ഇതറിയുകയില്ല. ഞാനിവിടെ ചില കാര്യങ്ങൾ വായിക്കട്ടെ. ഇത് ശരിയല്ലേ? ശരിയാകുന്നു. എന്റെ പക്കൽ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തിരിക്കാം. നമുക്കിപ്പോൾ പൗലോസിനെ നോക്കാം. അദ്ദേഹം ഈ സന്ദേശത്തിന്റെ ഉപദേഷ്ടാവാകുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് പ്രവൃത്തികൾ 9:5 നമുക്ക് പോകാം. ഞാനത് നോക്കട്ടെ. ശൗൽ ഭീഷണി നിശ്വസിച്ചുകൊണ്ട്, ഓ ആ മൂക്കിന്റെ തുമ്പത്ത് കോപമുള്ള യഹൂദനായ ഈ മനുഷ്യൻ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമാസ്കസിൽ ഈ മാർഗക്കാരായ വല്ലവരെയും കണ്ടാൽ അവരെ പിടിച്ച് കെട്ടുന്നതിന് അധികാരപത്രം വാങ്ങി. ഞാൻ പോയിട്ട് അവരെ നോക്കും. എനിക്കവരെ കണ്ടുകിട്ടിയാൽ ഞാൻ അവരോട് എന്ത് ചെയ്യുമെന്നറിയാമോ? നോക്കൂ, എനിക്കവരെ ഒന്ന് കിട്ടിയാൽ മതി. എന്നാൽ അവൻ മുൻ നിയമിക്കപ്പെട്ടവനായിരുന്നു. ഇവിടെയുള്ള ആ ചാരായവാറ്റുകാരൻ ജീവനിലേക്ക് മുൻ നിയമിക്കപ്പെട്ടവനല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ സംസാരിക്കുക പോലും ചെയ്യാത്ത ആ വേശിയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു ചെറിയ കൈപിടിച്ച് കുലുക്കലും പള്ളിയിലേക്ക് അവളെ ക്ഷണിക്കുകയും ചെയ്യുന്നത് അങ്ങ് മഹത്വത്തിൽ അവളെ ദൈവത്തിന്റെ ഒരു വിശുദ്ധയാക്കിയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ അതല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. എന്നാൽ അത് നമ്മുടെ കടമയാകുന്നു. അതൊരു മീൻപിടുത്തക്കാരനെ പോലെ സമുദ്രത്തിലേക്ക് വലയെറിഞ്ഞിട്ട് അതിൽ തവളയും മീനും പല്ലിയും വെള്ളത്തിലുള്ള ചിലന്തിയും മറ്റെല്ലാം വലിച്ചെടുക്കുന്നു. എന്നാൽ അവയിൽ ചിലത് മീനായിരുന്നു. അവനതറിയില്ലായിരുന്നു. അവൻ വലവീശുക മാത്രം ചെയ്തു. അതാണ് നാം ചെയ്യുന്നത്. പൗലോസിനെ ശ്രദ്ധിക്കുക. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമാസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. സഹോദര, അവൻ വാസ്തവമായും ചട്ടമ്പിയായിരുന്നു. അവൻ പ്രയാണം ചെയ്ത് ദമാസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് അവന്റെ മേൽ വെളിച്ചം വന്നു. ഒരു പുരോഹിതനായ ഡോക്ടർ F.F. ജോൺസ് അതുവഴി വന്നിട്ട് അവനോട് പറഞ്ഞു, മകനെ, നിനക്കൊരു സെമിനാരിയുടെ അനുഭവം ഇപ്പോൾ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരം അത് വായിക്കുന്നത് ഒരു ഭയങ്കരമായ തിരുവെഴുത്തായിട്ട് കാണപ്പെടുകയില്ലേ? ഇത് ഞാനൊരു തമാശക്കായിട്ട് പറയുകയല്ല. ഇന്ന് നമുക്കതിൽ നിന്നും അത്രയും ബോധമുള്ള കാര്യമാണ് കിട്ടുന്നത്. നിനക്കറിയാമോ, നിന്റെ മാതാവ് ഒരു നല്ല സ്ത്രീയായിരുന്നു. അതുകൊണ്ട് നീ ഒരു നല്ല പ്രസംഗനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സംഭവിച്ചുവെന്നൊന്ന് ശ്രദ്ധിക്കുക. അവൻ പ്രയാണം ചെയ്ത് ദമാസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. പ്രകൃതിക്ക് അതീതമായത് ആരംഭിച്ചിരുന്നു. ആകാശത്ത് നിന്നും ഒരു വെളിച്ചം. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. അവനോടൊപ്പമുള്ളവർ യാത്ര ചെയ്യുകയും അനന്യാസിന്റെ പേരോടുകൂടി ഒരു ശിഷ്യനെ കണ്ടെത്തുകയും അവനും ഒരു ദർശനം കണ്ടിരുന്നു. എല്ലാം പ്രകൃത്യാതീതമായിരുന്നു. ശൌൽ അവനൊരു സ്വാർത്ഥിയായ മനുഷ്യനായിരുന്നു. ഈ അനന്യാസ് തന്റെ വീട്ടിൽ ഒരു ദർശനം കണ്ടിരുന്നു. അവനൊരു പ്രവാചകനായിട്ട് തന്റെ വീട്ടിൽ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അവനൊരു ദർശനം കണ്ടു. കർത്താവ് അവനോട് പറഞ്ഞു, ഇതാ വഴിയിൽ കൂടി ഒരു മനുഷ്യൻ വരുന്നു, അവനൊരു വവ്വാലിനെ പോലെ അന്ധനാകുന്നു, അവന്റെ പേര് ശൌൽ എന്നാകുന്നു, അവൻ തർശിശുകാരനായ ശൌലാകുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വലിയ കാര്യങ്ങൾ അവനെ കുറിച്ച് കേട്ടിരിക്കുന്നു, എന്നെ അയക്കരുതേ, ഞാനൊരു ചെറിയ മനുഷ്യനാകുന്നു, എന്നെ അവന്റെ പിന്നാലെ അയക്കരുതേ. അവൻ പറഞ്ഞു, എന്നാൽ ഇതാ അവന്റെ ഇവിടേക്കുള്ള വഴിയിൽ വെച്ച് ഞാൻ അവനെ ഒരു ദർശനം കാണിച്ചിരിക്കുന്നു. ഞാൻ അഗ്നിസ്തംഭത്തിൽ അവനെ പ്രത്യക്ഷനായി, അവന് കഴിയാവുന്നിടത്തോളം ഞാൻ അവനെ അന്ധനാക്കിയിരിക്കുന്നു. അവനിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിന് മുമ്പ് എനിക്ക് അവനെ അന്ധനാക്കി വലിച്ചു കീറേണ്ടിയിരിക്കുന്നു. അവന്റെ സകലവിധമായ വേദശാസ്ത്രങ്ങളെയും എനിക്ക് വലിച്ചു കീറേണ്ടിയിരിക്കുന്നു. നിനക്കറിയാമോ, അവിടെയുള്ള ആ സഭകളിൽ ഒന്നിൽ അവനൊരു വലിയ ആളായിരുന്നു. അവന്റെ പക്കൽ എല്ലാവിധത്തിൽപ്പെട്ട ബിരുദങ്ങളും ഉണ്ടായിട്ട് അവന് യാതൊന്നും തേച്ചു മിനിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ അതെല്ലാം അവനിൽ നിന്നും എനിക്ക് എടുത്തു കളയേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു. അതായിരുന്നു കാര്യം. ഇത് അവനിലേക്ക് കൂടുതൽ ഇടുകയായിരുന്നില്ല, എന്നാൽ അവനിൽ നിന്നും എടുത്തു മാറ്റുകയായിരുന്നു. അതാണ് ഇന്ന് നമുക്കുള്ള വളരെയധികം വൈദികന്മാർക്ക് പറ്റിയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ ഉള്ളത് എടുത്തു കളയുക, അപ്പോൾ ദൈവത്തിന് അവരിൽ പരിശുദ്ധാത്മാവിനെ ഇടാൻ കഴിയും. പുറത്തെടുത്തു കളയുക. അവൻ പറഞ്ഞു, കർത്താവേ, എന്നാൽ ഈ മനുഷ്യനൊരു ഭയങ്കര മനുഷ്യനാണല്ലോ. എന്നാൽ അവൻ പറഞ്ഞു, ഇതാ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നീ ഒരു പ്രത്യേക തെരുവിൽ കൂടി പോകുമ്പോൾ നീ ഒരു ഉറവയുടെ അടുക്കലെത്തും. നീ ഇടതുഭാഗത്തായിട്ട് ആ ഉറവയെ വിട്ടിട്ട് വീണ്ടും താഴേക്ക് പോകുക. അവിടെ ഒരു വെള്ള വീട് കാണും. നേരെ കടന്നു ചെന്നിട്ട് വാതിലിൽ മുട്ടുക. അവൻ അവിടെയുള്ള ഹാളിൽ കിടക്കുന്നുണ്ടാകും. അത്രയുമാണ് അവനെ കുറിച്ച് അവർക്ക് കിട്ടിയിരുന്നത്. നിന്റെ കൈകൾ അവന്റെ മേൽ വെച്ചിട്ട് അവനെ ദമാസ്കസിലെ നദിയിലേക്ക് കൊണ്ടുപോയി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക. കാരണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിന്നോട് പറയാം. എനിക്ക് വേണ്ടി പല കാര്യങ്ങളിൽ അവന് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അവൻ അന്യജാതികൾക്ക് എന്റെ ദൂതനാണ്. ആമേൻ. എങ്കിൽ കർത്താവേ, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ. ഏത് സ്കൂളിലാണ് അവൻ പോകേണ്ടതെന്ന് ഞാൻ അഭിപ്രായപ്പെടണം. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഗലാത്തിയരുടെ പുസ്തകം വായിച്ചത് കണ്ടുപിടിക്കാം. അത് ഇതിന്റെ പിന്നിലായുള്ള അധ്യായമാണ്. ഗലാത്തിയരുടെ 1:10 തൊട്ട് തുടങ്ങിയിട്ട് പൗലോസ് ഏത് സ്കൂളിലാണ് പോയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവൻ ഏത് സെമിനാരിയിലായിരുന്നുവെന്നും ആരാണ് അവന്റെ മേൽ കൈവച്ചതെന്നും കൂടാതെ ഓ എന്തെല്ലാം സംഭവിച്ചുവെന്നും കാണാം. ഗലാത്തിയരുടെ 1:10. സമയത്തെ ലാഭിക്കുന്നതിനായി അവന്റെ പരിവർത്തനത്തെക്കുറിച്ച് 10 തൊട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഓ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഇതിനു മുമ്പായി ഒരു സ്വല്പം കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഗലാത്തിയരുടെ 1:8 എടുക്കാം. പൗലോസ് ആണ് അവരെ യേശുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമെടുക്കുന്നതിനിടയാക്കിയതെന്ന് എത്ര പേർക്കറിയാം? പ്രവൃത്തികൾ 19 തീർച്ചയായും. ഇതിന് സ്വല്പം മേലെയുള്ള 8 നമുക്കെടുക്കാം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത് മനസ്സിലായോ? പൗലോസ് നിനക്ക് എവിടെ നിന്നാണ് ഈ സുവിശേഷം കിട്ടിയത്? 9 ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവനൊരു പ്രധാന ദൂതനോ ഒരു ബിഷപ്പോ ഒരു പൊതുവായ മേലധ്യക്ഷനോ അവൻ ഡോക്ടർ ഇന്നയിന്ന ആളോ ആര് തന്നെ ആയിരിക്കൊള്ളട്ടെ, അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്താക്കളും ക്രിസ്തുവിന്റെ വരവും ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഇവിടെയുള്ള ഏതെങ്കിലും ഈ വചനത്തെ എടുത്ത് അത് വേറൊരു കാലത്തേക്കായിരുന്നുവെന്ന് പറയുകയും അതിന് ഏതെങ്കിലും പുതിയ നൃത്തത്തിന്റെ ആശയവുമായി നാം ഏതെങ്കിലും സെമിനാരിയിൽ നിന്ന് പഠിച്ചതുമായിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. പൗലോസിന് അതെങ്ങനെയാണ് കിട്ടിയതെന്ന് കാണുന്നതിനായി നമുക്ക് മുമ്പോട്ട് വായിക്കാം. അതാണ് ഇന്ന് രാവിലെ സമയം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. എങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്, വിശേഷിച്ചും ഒരു പ്രാസംഗികന്, മനുഷ്യനാൽ വെറുക്കപ്പെടാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? മനുഷ്യർ നിങ്ങളെ വെറുക്കും. യേശു പറഞ്ഞു, അവർ വീട്ടുടയവനായ എന്നെ, ഞാൻ ഗുരുവാകുന്നു, നിങ്ങളിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും വലിയവനാകുന്നു. നിങ്ങളെല്ലാവരിലും കൂടുതൽ അത്ഭുതങ്ങൾ കാണിക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കുന്നവനുമാകുന്നു. കാരണം എന്റെ പക്കൽ മുഴുവൻ സർവ്വസമ്പൂർണതയുമുണ്ട്. അവർ എന്നെ ബിയൽസബൂബ് എന്ന് വിളിച്ചുവെങ്കിൽ നിങ്ങളെ അതിലും എത്രയോ കൂടുതലായിട്ട് വിളിക്കും. എന്നാൽ അവൻ പറഞ്ഞു, എന്ത് പറയേണ്ടുവെന്നൊന്നും വിചാരപ്പെടരുത്, കാരണം നിങ്ങളല്ല നിങ്ങളിൽ വസിക്കുന്ന പിതാവത്രേ ആ നേരത്തെ സംസാരിക്കുന്നത്. വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. അവൻ ഈ പുസ്തകം എഴുതി തീരാറായപ്പോൾ പോൾ അവൻ പറഞ്ഞു, ഈ പുസ്തകത്തിൽ നിന്നൊരു വാക്കെടുക്കുകയോ ഇതിനോടൊരു വാക്ക് ചേർക്കുകയോ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവന്റെ അംശം എടുക്കപ്പെടും. ഇതോടൊപ്പം നേരായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വാക്യം ഞാനിപ്പോൾ വായിക്കട്ടെ, ഞാൻ എളുപ്പം വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, അതായത് നിങ്ങളെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരനോ അല്ല. അത് മാനുഷ്യമല്ല, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. പഠിച്ചിട്ടുമില്ല. ഞാനത് മനുഷ്യരിൽ നിന്നോ ഒരു സെമിനാരിയിൽ നിന്നോ ഒരു ഡോക്ടറിൽ നിന്നോ വേദശാസ്ത്ര പഠനത്തിൽ നിന്നോ വിദ്യാഭ്യാസ ശാലയിൽ നിന്നോ ഒരിക്കലും പ്രാപിച്ചിട്ടുള്ളതല്ല. ഞാൻ ആ രീതിയിൽ ഒരിക്കലും അത് പ്രാപിച്ചിട്ടില്ല. ആ രീതിയിൽ ഒരിക്കലും ഞാനത് പഠിച്ചിട്ടുമില്ല. ആ രീതിയിൽ ഞാൻ ഒരിക്കലും അത് കണ്ടുപിടിച്ചിട്ടില്ല. ആ രീതിയിൽ ഒരിക്കലും അതിന്റെ അടുക്കൽ എത്തിയിട്ടുമില്ല. എങ്കിൽ പൗലോസെ, എങ്ങനെയാണ് അത് നിന്റെ പക്കൽ എത്തിയത്? യേശുക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ പ്രാപിച്ചത്. അത് ക്രിസ്തു സ്വയം എനിക്ക് താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെട്ടപ്പോഴായിരുന്നു. ആ ദിവസം അഗ്നിസ്തംഭം എന്റെ മേൽ വീണപ്പോൾ കർത്താവേ, നീ ആരാകുന്നുവെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ യേശുവാകുന്നു എന്നവൻ പറഞ്ഞു. ഇപ്പോൾ അവൻ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരനുഭവം ഉണ്ടായിരിക്കണമെങ്കിൽ അവർ അവന് 10 വർഷം യവന ഭാഷ പഠിക്കുന്നതിനും 10 വർഷം മറ്റെന്തെങ്കിലും പഠിക്കുന്നതിനും കൊടുക്കും. അത് കഴിയുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരിക്കും. ശ്രദ്ധിക്കുക, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലുള്ള എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനൊരു വലിയ ഡോക്ടറായിരുന്നു, മനുഷ്യ എനിക്കതുണ്ടായിരുന്നു. ആ ദേശത്ത് അവർക്കുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന ഉപദേഷ്ടാവായ ഗമാലിയലിന്റെ കീഴിലാണ് അവൻ പഠിച്ചത്. ഗമാലിയൽ മഹാന്മാരായ ഉപദേഷ്ടാക്കന്മാരിൽ ഒരുവനായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? അതെ ശ്രീമാൻ, എന്റെ യഹൂദ മതം, മനുഷ്യ ഞാൻ അതിലായിരുന്നു. അപ്പോസ്തോലന്മാരുടെ മതവിശ്വാസ പ്രമാണവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടത് എങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. രാവിലത്തെ പ്രാർത്ഥനയും ജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും ആ ഹോളി റോളേഴ്സുകാരുടെ കൂട്ടത്തെ തടയുവാൻ ഞാൻ എപ്രകാരം ശ്രമിച്ചിരുന്നു. അങ്ങനെ യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഞാനൊരു വലിയ മനുഷ്യനായിരുന്നു, മനുഷ്യ വാസ്തവമായും ഞാൻ മുതിരുകയും ചെയ്തിരുന്നു. അവരെ എനിക്ക് അടിച്ചു തകർക്കുവാൻ കഴിയുമെന്ന് ഞാൻ അവരെ കാണിച്ചിരുന്നു. കൂടാതെ ഞാൻ സ്റ്റേഫാനോസിനെ കൊല്ലുകയും മറ്റ് പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. നോക്കൂ, ഞാൻ അതെങ്ങനെയാണ് ചെയ്തതെന്ന്. എപ്രകാരം അവരെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ചിരുന്നു. എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എന്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറിയിരുന്നു. ഇപ്പോൾ ഓർക്കുക, അത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചായിരുന്നില്ല, എന്നാൽ പിതൃ പാരമ്പര്യത്തെക്കുറിച്ചായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ പാരമ്പര്യം എന്നാകുന്നു. ഞാൻ വേരുവരെയും ഒരു മെത്തഡിസ്റ്റ് ആയിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ വേരോളം ബാപ്റ്റിസ്റ്റ് ആയിരുന്നു. ഞാൻ വേരോളം പെന്തക്കോസ്തുകാരനായിരുന്നു. ഓ, നിങ്ങളായിരുന്നോ? ഞാൻ വേരോളം ദൈവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അതാണിത്. ശരി, പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് ഏരിവേറിയിരുന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ, ഓ പൗലോസെ, ഇവിടെയാകുന്നു നീ വരുന്നത്. തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ, അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലായിട്ടാകുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ വേർതിരിച്ച് എന്നെ എടുക്കുന്നതിന് ദൈവം പ്രസാദിക്കുകയും തന്റെ പുത്രനെ എനിക്ക് തരികയും അത് പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ രൂപത്തിൽ എന്നിലായിട്ട് സ്വയം എന്നിൽ വെളിപ്പെടുത്തുകയുമായിരുന്നു. ഹോ ദൈവമേ, എനിക്ക് സ്വല്പം ഒന്ന് ഒച്ചവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. നോക്കൂ സഹോദര, ഞാൻ നിന്നോട് പറയട്ടെ, ദൈവത്തിന് പ്രസാദിച്ചപ്പോൾ, ഓ ഹാലലൂയ, ദൈവത്തിന് പ്രസാദിച്ചപ്പോൾ ഒരു മദ്യപാനിയായ പിതാവും ഒരു മാതാവും, മാമ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഞാൻ നിങ്ങൾക്കെതിരായി യാതൊന്നും പറയുകയല്ല, എന്നാൽ ഒരു മുയലിന് മഞ്ഞ പാദരക്ഷയെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തതുപോലെ ദൈവത്തെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്ത മാതാവായിരുന്നു. കൂടാതെ ഒരു പിതാവ് മദ്യപിച്ചിട്ട് തെരുവിൽ കിടന്നിരുന്നു. സ്കൂളിൽ പോകാൻ ഒരു ചെരുപ്പ് പോലുമില്ലാതെ കഴുത്ത് വരെ നീണ്ട മുടിയുമായിട്ട് എല്ലാവരും എന്നെ വെറുത്തിരുന്നു. കാരണം ഞാൻ ഇന്ത്യാനയിൽ ഇവിടെ ഒരു കെന്റുക്കിക്കാരനായിരുന്നു. ഓഹോ, എപ്രകാരം അതൊരഴുകിയ കാഴ്ചയായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇത് പ്രസാദമായി. ആമേൻ. എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചിട്ട് ദൈവത്തിന് പ്രസാദമായി. അതിനാൽ തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുകയും തിരുവെഴുത്തിന്റെ ഒരു ശുശ്രൂഷകനായി മാറ്റുന്നതിൽ കൂടെ അതീതമായി നേരെ നിൽക്കുകയും ചെയ്യും. അത് ദർശനങ്ങളെയും അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ആശ്ചര്യകാര്യങ്ങളെയും കാണിക്കും. ഹോ ദൈവമേ, അവൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് ചെയ്യുന്നതിന് ദൈവത്തിന് പ്രസാദമായി. എപ്രകാരം? ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ 16 വാക്യത്തെ എടുക്കുക. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് പ്രസാദിച്ചപ്പോൾ ഞാൻ സഭയോട് ആലോചിക്കുകയുണ്ടായില്ല. ഞാൻ എന്ത് ചെയ്തിരിക്കണമെന്ന് ഒരിക്കലും ഏതെങ്കിലും ബിഷപ്പിനോട് പോയി ചോദിച്ചില്ല. ഞാൻ മാംസരക്തങ്ങളോടോ ഏതെങ്കിലും സഭാ സംഘടനകളോടോ മറ്റെന്തിനോടെങ്കിലുമോ ആലോചന നടത്തിയില്ല. എനിക്ക് അവരുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല. ഞാൻ യെരുശലേമിലേക്ക് പോവുകയോ അവിടെയുള്ള മഹാന്മാരായ വിശുദ്ധ പുരോഹിതന്മാരുടെയോ വിശുദ്ധ പിതാക്കന്മാരുടെയോ അടുക്കൽ പോയില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ദർശനമുണ്ടായെന്നും അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ ഒരു ദർശനത്തിൽ കണ്ടു. അവർ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറത്തു പോകുക, നീ ഒരു ഹോളി റോളർകാരനാകുന്നു, എന്താണ് നിനക്ക് പറ്റിയിരിക്കുന്നത്? ഇല്ല, എന്റെ പക്കൽ തുടങ്ങുന്നതിനായി അവരുടെ സകല ബിരുദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ തനിക്കുള്ളതെല്ലാം, തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഛേദമെന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നതായി എനിക്ക് തിരുവെഴുത്തിൽ നിന്നും കാണിച്ചു തരാൻ കഴിയും. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 കഴിഞ്ഞിട്ട് കേഫയുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 അവനോട് കൂടെ പാർത്തു. അങ്ങനെ നാം മുമ്പോട്ട് വായിക്കുമ്പോൾ അവനും അപ്പസ്തോലനായ പത്രോസും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ തമ്മിൽ തമ്മിൽ അറിയുകയോ ചെയ്തിരുന്നില്ല എന്ന് കാണുവാൻ കഴിയും. അവർ തമ്മിൽ തമ്മിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. എന്നാൽ അവർ തമ്മിൽ ഒന്നിച്ച് കണ്ടുമുട്ടിയപ്പോൾ അവർ ഒരേ സുവിശേഷം തന്നെ പ്രസംഗിക്കുന്നവരായിരുന്നു. ദൈവത്തിനൊരു സ്കൂളുണ്ട്. അതെ, ഇവിടെ ഇതാ പത്രോസ് പെന്തിക്കോസ്റ്റ് നാളിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്നല്ല ദാനം ലഭിക്കും. ഫിലിപ്പോസ് പറഞ്ഞു, ഇതത്ര മഹത്വമേറിയതാകുന്നു, എനിക്കും എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. എനിക്ക് ശമരിയിൽ നിന്നും ഒരു വിളിയുണ്ടായിരിക്കുന്നു. അവൻ അവിടെ എത്തിയിട്ട് തെരുവിൽ കൂടി സാക്ഷീകരിക്കാൻ തുടങ്ങി. ആദ്യത്തെ കാര്യമെന്നത് ഒരു രോഗിയായ വ്യക്തി കടന്നു വരികയും അവന്റെ മേൽ കൈവയ്ക്കുകയും അവൻ തുള്ളുകയും ചാടുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ യോഗം തുടങ്ങുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് ആവശ്യമായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ എല്ലാവരും യേശുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരെ ഓരോരുത്തരെയും കൊണ്ടുപോയി യേശുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി. എന്നിട്ട് പത്രോസെ, നീ വന്നവരുടെ മേൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പത്രോസ് കൊർനേലിയോസിന്റെ വീട്ടിൽ വെച്ചും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. പൗലോസ് അവനെ കാണുകയോ അതിനെക്കുറിച്ച് യാതൊന്നും കേട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവനൊരു ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസംഗനെ കണ്ടു. അവന്റെ പേര് അപ്പൊല്ലോസ് എന്നും അവനൊരു മതമാറിയ അഭിഭാഷകനായിരുന്നു. അവൻ മിടുക്കനും വിവേകമുള്ളവനും പഴയ നിയമത്തിൽ നിന്നും എടുത്ത് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് തെളിയിച്ചു കൊടുത്തിരുന്നവനുമായിരുന്നു. അതേ ശ്രീമാൻ അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു. അവർ ഒച്ചവെക്കുകയും അവരുടെ ഇടയിൽ വലിയ ആനന്ദവും ഉണ്ടായിരുന്നു. ബൈബിൾ പ്രകാരം പറയുന്നു, അത് ശരിയാണോ അല്ലയോ എന്ന് 18-19 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. അവരുടെ ഇടയിൽ വലിയ ആനന്ദവും അവർ ആത്മാവിൽ നൃത്തം ചെയ്യുകയും അവിടെ എല്ലാമായിട്ട് ഓടുകയും ചാടുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് അവരോട് ചോദിച്ചു. ജനങ്ങളുടെ തൊണ്ടയിലേക്ക് ഇത് കുത്തിക്കയറ്റുവാൻ ശ്രമിക്കുന്ന ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങൾ യഥാർത്ഥമായ യവന ഭാഷയിൽ നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നു. യവന ഭാഷയിൽ അപ്രകാരം അതെന്നെ കാണിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥമായ യവന ഭാഷയിൽ അതെന്റെ സ്വന്തമായിട്ട് എന്റെ കൈവശമുണ്ട്. എന്റെ പക്കൽ അരാമിക്കും എബ്രായ ഭാഷയിലും അതുണ്ട്. അവയിൽ ഓരോന്നും നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ എന്നാണ്. വിശ്വാസത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ്. രക്തം നിങ്ങളെ പാപത്തിൽ നിന്ന് വെടിപ്പാക്കുന്നു, കാരണം അതൊരു ബലിയാകുന്നു. രക്തം നിങ്ങളെ രക്ഷിക്കുന്നില്ല, രക്തം നിങ്ങളെ വെടിപ്പായി സൂക്ഷിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയും ദൈവത്തിന്റെ മുന്നറിവിനാൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയും ആകുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയും രക്തം ഒരു പ്രായച്ചിത്തം നടത്തിയിരിക്കുകയും അത് തുടർച്ചയായി നിങ്ങളെ വെടിപ്പാക്കി വയ്ക്കുന്നു. അതിനുശേഷം ഒരേ ആത്മാവിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിലേക്ക് സ്നാനപ്പെട്ടിട്ട് വിശ്വാസികളുടെ കൂട്ടായ്മയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ ആത്മാവിൽ നയിക്കപ്പെട്ട അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. കാത്തിരിക്കൂ, ഇതിനെ തുടർന്ന് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? സ്വല്പം കൂടി ഇത് എടുത്തു കഴിഞ്ഞിട്ട് നാം എങ്ങനെയൊക്കെയായാലും ചെയ്യുമെന്ന് ആശിക്കുന്നു. ഈ സമയത്ത് എന്നെ വിളിക്കുന്നതിന് ഞാൻ പറഞ്ഞിരുന്നു, അതങ്ങനെയായിരുന്നില്ലേ? യാദൃച്ഛയാൽ ഞാനത് നോക്കുന്നതിനിടയായി. ഒന്നോ രണ്ടോ വാക്കുകളോ അല്ലെങ്കിൽ സ്വല്പം കൂടി മാത്രം. ഈ രക്ഷ എത്ര നാൾ വരെയാണ്? എത്ര നാൾ നിൽക്കും? ഏത് രീതിയിൽപ്പെട്ട ഒരു രക്ഷയാണിത്? ഒരു സഭയിൽ നിന്നും സഭയിലേക്കാണോ? ഒരു നിമിഷത്തേക്ക് എബ്രായർ 9:11 നമുക്ക് തിരിക്കാം. കുറച്ചു നേരത്തേക്ക് അത് എന്ന് വരെ നിൽക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഈ രക്ഷ എത്ര നാൾ വരെ നീണ്ടു നിൽക്കുമെന്ന് എബ്രായരുടെ പുസ്തകത്തിലേക്ക് തിരിച്ചിട്ട് നമുക്ക് നോക്കാം. ഏത് തരത്തിലുള്ള രക്ഷയാണിതെന്ന് നോക്കാം. ഇപ്പോൾ എബ്രായർ 9:11 അത് നമുക്ക് വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ, ഇത് പൗലോസ് എന്ന ഉപദേഷ്ടാവ് തന്നെയാണ്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയൊരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്. എത്ര വട്ടമായിരുന്നു? ഒരിക്കലായിട്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ്, രക്ഷ ഒരാഴ്ചത്തേക്കോ അടുത്ത ഉണർവ് വരെയാണോ, ഏത് തരത്തിലുള്ളതാകുന്നു? എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ച ശേഷം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ കാരണത്താൽ മൂന്ന് തരത്തിലുള്ള വിശ്വാസികളാണുള്ളത്. അത് അവിശ്വാസികളും കപടവിശ്വാസികളും വിശ്വാസികളുമാകുന്നു. എന്നാൽ അവരിൽ നിത്യജീവനിലേക്ക് വിശ്വസിച്ചവർ പ്രാകാരത്തിൽ കയറി. പഴയ നിയമത്തെ എടുത്ത് നോക്കുക. ആദ്യത്തെ കാര്യമായി അവർ ചെയ്തത് എന്തായിരുന്നു? പ്രാകാരങ്ങളിലേക്ക് പ്രവേശിച്ചിരുന്നു. അത് ജാതികളായിരുന്നു. അതിനടുത്തത് പിത്തളവേദിയും അവിടെയുള്ള താമരത്തൊട്ടിയിൽ ബലിപാട് കഴുകിയും ഇരുന്നു. അതിനുശേഷം ബലിപാട് കൊല്ലുകയും അതിന്റെ രക്തം വേദിയിൽ തളിക്കുകയുമായിരുന്നു. അതിനുശേഷം ആണ്ടിൽ ഒരുവട്ടം അഹരോൻ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. എന്തിനാലാണ്? അത് ഷാരോനിലെ പനിനീർ പുഷ്പത്തിന്റെ സുഗന്ധ തൈലത്തോടുകൂടി അതിൽ സുഗന്ധവുമായിട്ടായിരുന്നു. അവർ അത് അവന്റെ തലയിൽ കൂടി പകർന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകിയിരുന്നു. ആണ്ടിൽ ഒരുവട്ടം കൃപാസനത്തിലേക്ക് രക്തവുമായിട്ട് തെരശീലയുടെ പിന്നിലേക്ക് മനുഷ്യൻ എങ്ങനെ പോകേണ്ടിയിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവർ അവന്റെ വടി ഒരു വർഷത്തിൽ കൊണ്ടുപോയിട്ട് അത് മറന്നുപോയിരുന്നു. അതിനുശേഷം അവർ ചെന്നത് എടുത്തപ്പോൾ അത് തളർത്ത് വികസിച്ചിരുന്നു. ഒരു പഴയ വടി, ഒരുപക്ഷെ അവൻ മരുഭൂമിയിൽ കൂടി 40 വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നത്, വിശുദ്ധ സ്ഥലത്ത് വയ്ക്കപ്പെട്ടു. അവർ നിയമരക്തത്തെ അവിടെ കൊണ്ടുപോയപ്പോൾ ശ്രദ്ധിക്കുക, അവൻ അഭിഷിക്തനായിരുന്നു. അവന്റെ വസ്ത്രങ്ങളുടെ വിളിമ്പിന്മേൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള മണിയും, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി എന്നിങ്ങനെയായിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ ഒരു പ്രത്യേക രീതിയിൽ നടന്നിട്ട് അവൻ തന്റെ കാലനക്കുമ്പോഴെല്ലാം, കൂടാതെ ഈ രീതിയിൽ നടക്കുമ്പോഴും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഈ മണികൾ വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം എന്ന് ശബ്ദം വെച്ചിരുന്നു. വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം 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 യഹോവയ്ക്ക് വിശുദ്ധം. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ബ്രഹാം കൂടാരമേ, ഇത് കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നതിനായി ഒരു മനുഷ്യൻ ഒരിക്കൽ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ പിതാവിനാൽ യഥാസ്ഥാനത്തായി സ്ഥാനപ്പെടുകയും തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവുമായിട്ട് അവിടെ ഒരു ശുശ്രൂഷയിലേക്ക് ഒരുക്കി കഴിയുകയോ അല്ലെങ്കിൽ ദൈവം എന്തിനുവേണ്ടി അവനെ വിളിച്ചുവോ അതിനായി ഒരുക്കി കഴിയുമ്പോൾ പിന്നെ അവന്റെ നടത്തം വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം 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 വിശുദ്ധമെന്നായിരിക്കണം. ഓ, നിങ്ങൾ ഇതിലേക്ക് തിരിഞ്ഞിട്ട് ഇത് ഈ രീതിയിലായിരിക്കാം. വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം. ഓ, നിങ്ങൾ മൂപ്പൻ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിച്ചെന്നിരിക്കാം. വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം. അവന്റെ വചന മാധ്യസ്ഥാനത്തായിരിക്കട്ടെ. അവിടെയുള്ള മറ്റെല്ലാത്തിലും കൂടുതൽ ഇത് ആഴത്തിലിറങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. നിങ്ങളുടെ നടപ്പ് വചനത്തിൽ വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധമെന്നായിരിക്കണം. ഓ, നിങ്ങൾ ഇവിടേക്കൊന്ന് വരിക മാത്രം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയാം. ഞങ്ങൾ സംഘടിച്ചിട്ട് നിങ്ങളെ ഞങ്ങളുടെ സംഘടനയിലാക്കിയിട്ട് നിങ്ങളൊരു മഹാനായ മനുഷ്യനായി തീരും. വിശുദ്ധം വിശുദ്ധം യഹോവയ്ക്ക് വിശുദ്ധം 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 യഹോവയ്ക്ക് വിശുദ്ധം. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നുവെന്നുള്ളത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഈ ടേപ്പുകളെ തിരിച്ചെടുക്കുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, മറ്റേത് ചെയ്യുക. വിശുദ്ധം, വിശുദ്ധം, യഹോവയ്ക്ക് വിശുദ്ധം. നിങ്ങളുടെ കണ്ണുകൾ കാൽവരിയിലേക്ക് ഉറപ്പിച്ചുകൊള്ളുക. യാതൊന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പ് തന്നെ നിങ്ങൾ രാജാവിന്റെ പെരുവഴിയിൽ കൂടെ നടക്കുന്നു. വിശേഷ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ആദ്യ വിശുദ്ധിയിലേക്ക് നടക്കുന്നു. ആമേൻ. അത് ശരിയാണ്. ഇത് മനുഷ്യനിൽ നിന്ന് തനിക്ക് കിട്ടിയില്ല എന്ന് പൗലോസ് പറഞ്ഞു. നമ്മുടെ പാഠമായ ഗലാത്യരുടെ പുസ്തകത്തിൽ അവൻ എന്താണ് പറയുന്നത്? തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മെ അറിയിച്ചിരിക്കുന്നു. എന്താകുന്നു അവന്റെ ഹിതം? തന്റെ ഹിതത്തിന്റെ മർമ്മം അറിയിച്ചിരിക്കുന്നു. ഇത് കുറിച്ചെടുക്കുന്നവർക്ക് 9-ാമത്തെ വാക്യമാണ്. ഞാനിത് വേഗം എടുത്തിട്ട് തീർക്കാൻ പോകുകയാണ്, കാരണം നാം താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഹോ, എല്ലാ വചനവും അത്രമാത്രം. ഹോ, ഓരോ വചനവും ഒരു സ്വർണ്ണ കട്ടിയാകുന്നു. നിങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞിട്ട് അത് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കാൻ കഴിയും. നിങ്ങൾക്കത് കുഴിക്കാൻ കഴിയും. നിങ്ങൾ അതിൽ നിന്നും ഒരു വാക്കെടുത്തിട്ട് ഉത്പത്തിയിലേക്ക് കൊണ്ടുപോയി മിനുക്കാൻ കഴിയും. പുറപ്പാടിലേക്ക് കൊണ്ടുപോയി അത് വീണ്ടും മിനുക്കാൻ കഴിയും. ലേവ്യ പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി വീണ്ടും അത് മിനുക്കാൻ കഴിയും. അങ്ങനെ വെളിപാടിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഓരോ അംശവും യേശുവായിരിക്കും. ആമേൻ. നിങ്ങൾക്ക് എത്രമാത്രം കഴിയുമോ അത്രയും മിനുക്കിയാലും നിങ്ങൾ വെളിപാടിലെത്തുമ്പോൾ അത് യേശു തന്നെയായിരിക്കും. കാരണം ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നുവെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ഉദയനക്ഷത്രവുമാകുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. അത് യവന ഭാഷയിലെ അക്ഷരമാലയിൽ എയും സെഡുമാകുന്നു. ഞാൻ എ തൊട്ട് സെഡ് വരെയാകുന്നു. ഞാൻ ആകുന്നു. ഞാൻ എല്ലാമാകുന്നു. എല്ലാം എല്ലാമാകുന്നു. അത് ശരിയാണ്. ഞാൻ ജീവനുള്ളവനാകുന്നു. ഞാൻ മരിച്ചിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഓ ദൈവമേ, ഓരോ സ്വർണക്കട്ടിയും നിങ്ങൾ എടുത്ത് മിനുക്കുക, അത് നേരെ യേശുവിലേക്ക് മിനുങ്ങിക്കൊണ്ടിരിക്കും. സ്വല്പം കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്നതാണ്. അതെ, നാം എന്തിനു വേണ്ടിയാണ് പിന്നെ കാത്തിരിക്കുന്നത്? നിങ്ങൾ ഈ യോഗത്തിൽ ഇവിടെ എന്തിനു വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? സൃഷ്ടി എന്തിനാണ് ഞരങ്ങുന്നത്? ആറ്റം ബോംബ് എന്തിനാണ് ഇവിടെ തൂങ്ങിക്കിടക്കുന്നത്? തന്മാത്രയും ആറ്റവും എന്താകുന്നു? ഓ, ഇതിനെക്കുറിച്ചെല്ലാം കൂടി എന്താകുന്നു? ഒരു നിമിഷത്തേക്ക് റോമർ 8-ാം അധ്യായത്തിലേക്ക് തിരിക്കുക. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇതെല്ലാം എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? എന്താകുന്നു സമയം? റോമർ 8-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം എന്ന് ഞാൻ പറയട്ടെ. നമുക്കതിന്റെ 19-ാം വാക്യം വരെ തുടരുകയും അതിനെ വാസ്തവമായി മാധുര്യമാക്കുന്നതിന് ഇവിടെ തന്നെ വായിക്കുകയും ചെയ്യാം. അത് ശരിയാണ്. നിങ്ങൾക്കത് എവിടെ നിന്ന് കിട്ടുന്നുവെന്ന് എനിക്കറിയാം. ശരിയാണ്. റോമർ 8-ാം അധ്യായമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ശ്രീമാൻ, 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. അല്ല, നമുക്കതിന്റെ 14-ാം വാക്യം തൊട്ട് വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. എനിക്കവിടെ ഒന്ന് നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഹോ, എനിക്കതിപ്പോൾ നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. യാതൊന്നും നിർത്താനില്ല. ഇത് ഞാൻ നിർത്തിയാലും അവൻ നിർത്തിയാലും അത് കാര്യമാക്കുന്നില്ല. ഞാനിപ്പോൾ അവനിലാകുന്നു. കൊള്ളാം, ഞാൻ അവനിലായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇപ്പോൾ പ്രസ്ബിറ്റേറിയൻകാർ പറയും, ഹാ, ഞങ്ങളത് നേരത്തെ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതം അതല്ലെന്ന് തെളിയിക്കുന്നു. അവൻ നടന്ന മാതിരി തന്നെയുള്ള ജീവിതം നിങ്ങൾ നടക്കാതെയും അവൻ പ്രസംഗിച്ച അതേ സുവിശേഷത്താലും അല്ലാതെ അതിന് കഴിയില്ല. നിങ്ങൾ പറയും, ബാപ്റ്റിസ്റ്റുകാർ പറയുന്നു, ഞങ്ങൾ നിത്യസുരക്ഷയിൽ തീർച്ചയായും വിശ്വസിക്കുന്നു. എന്നിട്ട് പുറത്തുപോയി പുക വലിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യും. സ്ത്രീകൾ അവരുടെ മുടി കത്തിരിക്കുകയും മുഖത്ത് ചായം തേക്കുകയും എന്താണെന്ന് എനിക്കറിയില്ല എന്ന മാതിരി പെരുമാറുകയും ചെയ്യുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങളുടെ ഫലങ്ങൾ അത് തെളിയിക്കുന്നു. നിങ്ങൾ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഓ, ഡോക്ടർ ജോൺസ് അത് ഇപ്രകാരമാണെന്ന് പറഞ്ഞിരുന്നു. അത് പിൻകാലങ്ങളിലായിരുന്നു. കപട വിശ്വാസിയായി നിനക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? നീ പാവം പിടിച്ച വഞ്ചിക്കപ്പെട്ട കുട്ടിയാകുന്നു. നീ സുവിശേഷത്തിൽ നിന്നും അത്രയും ദൂരത്തായിട്ട് അതൊരു കഷ്ടമായിരിക്കുന്നു. ഏതോ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചപ്പ് ചവറിലേക്കുള്ള ചെളിവഴിയിൽ നീ തള്ളപ്പെട്ടിരിക്കുന്നു. അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നിരുന്നുവെന്ന് സ്വീകരിക്കാത്ത ആത്മാവ് തെറ്റായ ആത്മാവാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് ബൈബിൾ പറയുന്നു. അവൻ എന്താണോ അന്ന് പറഞ്ഞത് അവൻ ഇപ്പോഴും അതാകുന്നു. അവൻ എല്ലായ്പ്പോഴും ആ രീതിയിലായിരിക്കും. ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ പുത്രത്വത്തിന്റെ ശേഷം, ശരി, നിങ്ങൾക്ക് പുത്രത്വം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ സ്ഥാനപ്പെടുകയും അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുകയും ഈ ചടങ്ങിന്റെ ശേഷം നിങ്ങൾ ദേഹത്തിലേക്ക് ശരിയായ വിധം സ്ഥാപിക്കപ്പെടുന്നു. നിങ്ങളൊരു പുത്രനാകുന്നു, തീർച്ചയായും ഒരു പുത്രിയാകുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അതാകുന്നു, അത് നിങ്ങളുടെ ജനനമാകുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ യഥാസ്ഥാനത്തായി സ്ഥാപിക്കപ്പെടുന്നു. നാം ഭയത്തിന്റെ ആത്മാവിനെയല്ല, എന്നാൽ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതിന്റെ അർത്ഥം എന്റെ ദൈവമേ എന്നാകുന്നു. ശരി, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. എങ്ങനെയാണത് ചെയ്യുന്നത്? നിങ്ങൾ പറയും, ദൈവത്തിന് സ്തോത്രം, ഹാലലൂയ, അതെന്നെ ഒട്ടും ശല്യപ്പെടുത്തുന്നില്ല, ഞാനൊരു ദൈവമകനാകുന്നു. എന്നിട്ട് പോയി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുമോ? ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും. ഈ മുന്തിരിവള്ളി മുളച്ചു വന്ന് ഒരു കൂട്ടം മുന്തിരിങ്ങ ഉത്പാദിപ്പിക്കുകയും അടുത്ത വട്ടം അതൊരു കൂട്ടം മത്തങ്ങയാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. അതൊരാസൂത്രണം ചെയ്ത സഭയാകുന്നു, അതൊരാസൂത്രണം ചെയ്ത മുന്തിരിവള്ളിയാകുന്നു, അതൊരൊട്ടിച്ചു വെച്ച വ്യക്തിയാകുന്നു. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സഭാസംഘടനയുമായിട്ട് അതിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരെ തന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുകയും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ശക്തിയും അതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയും ഇരുന്നാൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ പുറത്തുപോയി ഇവിടെയുള്ള ഒരു കൂട്ടം മദ്യപാനികളെ പോലെ പെരുമാറുകയാണെങ്കിൽ, കാരണം നിങ്ങൾ അന്യഭാഷ പറഞ്ഞിരിക്കുന്നു. ഞാൻ പിശാചുക്കളെ അന്യഭാഷ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതേ ശ്രീമാൻ, ഞാൻ അവരെ ആത്മാവിൽ നൃത്തം ചെയ്തും ഒച്ചവെക്കുകയും വായിൽ നിന്ന് നുരയും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായി കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയല്ല, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇത് ശ്രദ്ധിക്കുക. ഓഹോ, ഇത് മനോഹരമായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അത് നമ്മിലാകുന്നു. കാരണം സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ അതിനെ ഒരു ചെറിയ വാക്കായി മാർജിനിലുള്ള എഴുത്തിൽ സൃഷ്ടി എന്ന് വിളിക്കുന്നത് യവന ഭാഷയിൽ ശരിയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തിനുവേണ്ടിയാണ് എല്ലാം കാത്തിരിക്കുന്നത്? എന്തിനുവേണ്ടിയാണ് സൃഷ്ടി മുഴുവനും കാത്തിരിക്കുന്നത്? ദൈവപുത്രന്മാരുടെ വെളിപാടിന് വേണ്ടിയാകുന്നു. അത് സഭയ അതിന്റെ സ്ഥാനത്താകുന്നതിന് കാത്തിരിക്കുന്നു. ആദാം ദൈവപുത്രനായിരുന്നപ്പോൾ അവന്റെ ആധിപത്യം എവിടെയായിരുന്നു? അത് ഭൂമിയായിരുന്നു. അവന് ഭൂമിയുടെ മേൽ ആധിപത്യമുണ്ടായിരുന്നു. അത് ശരിയല്ലേ? അവനപ്പോൾ ഏലാ ഈലാ ഇലോഹിയുമായിരുന്നില്ല, അവൻ യഹോവയായിരുന്നു. അതായത്, ഞാൻ ദൈവമാകുന്നു, ഞാൻ എന്നിലും കുറഞ്ഞതിനെ എന്റെ അടിയിലായി ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ അവർക്കൊരു ആധിപത്യം കൊടുത്തു. അവരുടെ അധികാരത്തിൽ അവരുടെ ആധിപത്യം ഭൂമിയായിരുന്നു. മനുഷ്യന് ഭൂമിയുടെ മേൽ ആധിപത്യമുണ്ടായിരുന്നു. സൃഷ്ടി മുഴുവനും ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയായിരുന്നു. നാം ആനന്ദമേറിയ 1000 ആണ്ട് ദിവസത്തിന് വരവിനായി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന് തന്റെ കാത്തിരിക്കുന്ന മണവാട്ടിയെ എടുത്തുകൊണ്ടുപോകും. ആ മാധുര്യമേറിയ വിടുതലിനായി ഭൂമി ഞരങ്ങുകയും കരയുകയും ചെയ്യുന്നു. അത് നമ്മുടെ രക്ഷകൻ തിരികെ വീണ്ടും ഭൂമിയിൽ വരുമ്പോഴാകുന്നു. അത് ശരിയല്ലേ? കാത്തിരിക്കുന്നു. ദൈവം സ്വയം വെളിപ്പെടുന്നതിനായി തന്റെ സഭയെ അതിന്റെ സ്ഥാനത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഇപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനെ കിട്ടിയിട്ട് പറയും, ഇവിടെ ഇതാ, എന്റെ ആത്മാവ് സ്വതന്ത്രമായി ഒഴുകുന്നു, അതവിടെയാകുന്നു, എനിക്കവിടെ പ്രവർത്തിക്കാൻ കഴിയും. വേറൊരുവനെ കിട്ടിയിട്ട് അവനെ സ്ഥാനപ്പെടുത്തുകയും എനിക്കവനെ സ്ഥാനപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നു. പുത്രത്വം എന്ന് പറയുന്നത് സ്ഥാനപ്പെടുത്തലും വെളിപ്പെടുത്തലും. അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു ചടങ്ങ് നടത്തിയിട്ട് ഒരു ദൂതനാൽ അവനെ സന്ദർശിക്കുകയും അവനോട് എന്തെങ്കിലും പറയുകയുമാകുന്നു. അതിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ മാത്രമാകുന്നു. അവൻ എന്തെങ്കിലും ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പ്രാവർത്തികമാകുകയില്ല. ഇല്ല, ഇല്ല, അത് പ്രാവർത്തികമാകുകയില്ല. നമുക്കത് ധാരാളമുണ്ടായിരിക്കുന്നു. എന്നാൽ ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തൽ എന്ന് ഞാൻ അതിനെ അർത്ഥമാക്കുന്നു, അത് ദൈവം സ്വയം വെളിപ്പെട്ടിട്ട് അവനെ അയക്കുമ്പോഴാകുന്നു. അതിനുശേഷം അവൻ പുറത്തു പോകുകയും അവൻ പറയുന്നത് സത്യമാകുന്നു, അവൻ ചെയ്യുന്നത് സത്യമാകുന്നു. അവൻ എന്ത് ചെയ്യുന്നുവോ അത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ അവനെ എങ്ങനെ ന്യായം വിധിക്കും? അവൻ വചനത്തിൽ നിൽക്കുന്നതിനനുസരിച്ചും വചനത്തോട് നേരായിരിക്കുന്നതിനനുസരിച്ചുമാകുന്നു. നോക്കൂ, അപ്രകാരമാണ് നിങ്ങൾ എല്ലാ മനുഷ്യരെയും അവൻ വചനത്തിൽ നിൽക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾ അറിയാനിടയാക്കുന്നത്. അവർ വചനത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ അവരിൽ ജീവനില്ല എന്ന് ബൈബിൾ പറയുന്നു. അവരെ ഒറ്റയ്ക്ക് വിട്ടുകളയുക. അതിനെ തുടർന്ന് നമുക്ക് വായിക്കാം. നമുക്കിപ്പോൾ നിർത്തേണ്ടതായിട്ടുണ്ട്, കാരണം നമ്മുടെ സമയം അധികമായി കഴിഞ്ഞിരിക്കുന്നു. ശരി, 10 വാക്യം അല്ലെങ്കിൽ 9 വാക്യമാകാം.
Having made known to us the mystery of his will to adopt us,
അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇത് അവനിൽ തന്നെ മുൻനിർണയിച്ചിരുന്നു. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? കാലസമ്പൂർണതയിലെ ഓ, ഇവിടെ നാം വീണ്ടും തിരികെ വരുന്നു. ഓ, നമുക്കിത് വിട്ടുകളയാം. എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് നിങ്ങൾ കാലസമ്പൂർണതയിൽ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിള പ്രകാരം പറയുന്നു, എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എന്താണ് കാലസമ്പൂർണത? മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു കാലസമ്പൂർണതയുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ഒരു കാലസമ്പൂർണതയുണ്ടായിരുന്നു. ക്രിസ്തുവിന് ഒരു കാലസമ്പൂർണതയുണ്ടായിരുന്നു. സഭാസംഘടനകൾക്ക് ഒരു കാലസമ്പൂർണതയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വികാര പ്രകടനത്തിന് ഒരു കാലസമ്പൂർണതയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പുത്രത്വത്തിനുള്ള കാലസമ്പൂർണതയായിട്ട് സൃഷ്ടി കാത്തിരിക്കുകയും ഞരങ്ങുകയുമാണ്. അങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് സമയത്തിന്റെ പൂർത്തി വരുമ്പോൾ സമയത്തിന്റെ കാലസമ്പൂർണത എന്താകുന്നു? അത് മരിച്ചവർ ഉയർക്കുകയും രോഗം നിൽക്കുകയും സൃഷ്ടി മുഴുവനും ഞരങ്ങുന്നത് നിൽക്കുകയും ചെയ്യുമ്പോഴാകുന്നു. കാലസമ്പൂർണത അപ്പോഴാണ് വരുന്നത്. ഇത് ശ്രദ്ധിക്കുക. എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നില്ലേ? അവൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? എല്ലാം പിന്നെയും ഒന്നായി ആരിലാണ് ചേർക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിലാകുന്നത്? ഒരേ ആത്മാവിൽ നാം എല്ലാവരും ഏക ശരീരമാകുമാർ സ്നാനപ്പെട്ടിരിക്കുന്നു. ആ ശരീരം ആരുടെ ശരീരമാകുന്നു? അത് ന്യായവിധി കഴിഞ്ഞതാകുന്നു. അവൻ നമ്മുടെ ന്യായവിധി എടുത്തു. അതിനുശേഷം നാം എന്തായിരിക്കുന്നു? ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകും. അവൻ ശരീരം നോക്കുമ്പോഴെല്ലാം അത് രക്തപരങ്കലമായിട്ട് ഇതാ അവിടെ ആയിരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് അവിടെ ആയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഹോ ദൈവമേ, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഒരു നാമത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഇപ്പോൾ അതിൽ കുറച്ചു നേരത്തേക്ക് തുടങ്ങാം. സ്വർഗത്തിലെ സകല കുടുംബവും ആരുടെ പേരിലാണ്? ഭൂമിയിലെ സകല കുടുംബവും ആരുടെ പേരിലാണ്? ഇവിടെ കുറച്ച് നല്ല മഹിളമാർ സന്നിഹിതരായിരിക്കുന്നു. വാസ്തവത്തിൽ നല്ലതായ മാന്യ മഹിളമാരാകുന്നു. അവിടെ ഒരു ശ്രീമതി ബ്രണഹാമുമുണ്ട്. ശ്രീമതി വില്യം ബ്രണഹാം അവൾ എന്റെ ഭാര്യയാണ്. അവൾ എന്നോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു. ബാക്കിയുള്ളവരായി നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം പോകുന്നു. ജീവനുള്ള ദൈവത്തിന് ഒരു മഹത്തായ ജീവിക്കുന്ന സഭയുണ്ട്. ആ സഭ അവന്റെ നാമത്തെ വഹിക്കുന്നു. അവൾ അവന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ഞാൻ അവരുടെ നല്ല പ്രവൃത്തികളെയും അവരുടെ ആശുപത്രികളെയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും കുറ്റം വിധിക്കുന്നില്ല. അത് അത്ഭുതകരമായിരിക്കുന്നു. അത് ദരിദ്രർക്കും കഷ്ടപ്പെടുന്ന മനുഷ്യജാതിക്കും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ചെയ്യുന്ന മറ്റുള്ള ഈ കാര്യങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. അത് നല്ല കാര്യങ്ങളാണ്. അത് കൊള്ളാം. അവരുടെ വലിയ സഭാസംഘടനകളും കോടിക്കണക്കിന് ഡോളറും മദ്യം ഒളിച്ചു കടത്തുന്നവരെ ആ മൂലയ്ക്ക് ഏത് സമയത്തും കാണുന്നതിലും കൂടുതൽ ഞാൻ തീർച്ചയായും അത് കാണുന്നതിന് ആഗ്രഹിക്കുന്നു. അവർ പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന സേവകരായിട്ട് ഞാൻ അവരെ തീർച്ചയായും ബഹുമാനിക്കുന്നു. എന്നാൽ കാലസമ്പൂർണതയുടെ അവസാനം ഒന്നിച്ചാകുന്ന സമയം വരുമ്പോൾ അത് ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിന് കാത്തിരിക്കുകയായിരിക്കും. ആ കാലസമ്പൂർണതയിൽ ക്രിസ്തുവിലാക്കപ്പെട്ടതിനെല്ലാം അവൻ ഒന്നിച്ചാക്കുന്നതിനിടയാക്കുന്നു. ക്രിസ്തു എന്താകുന്നു? നാം എങ്ങനെയാണ് അവനിലാകുന്നത്? 1 കൊരിന്ത്യർ 12 പ്രകാരം ഒരേ ആത്മാവിനാൽ ഏക ശരീരമാകുമാറ് അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. അതിൽ അവനിലുള്ള സകല കൃപാവരങ്ങൾക്കും സകല നല്ല കാര്യങ്ങൾക്കുമായി നാം പങ്കാളികളായിരിക്കുന്നു. അത് ശരിയല്ലേ? സൃഷ്ടി മുഴുവൻ ഞരങ്ങുകയും കരയുകയും ക്രിസ്തുവും അവന്റെ സഭയും തമ്മിൽ ഐക്യത്തിലാകുന്നതിന്റെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ഓ സഹോദരൻ നെവിൽ, ഈ സമയത്ത് എടുക്കുന്നതിനായി എന്നോട് ക്ഷമിക്കണം. അത് അവകാശം എന്ന വാക്കാകുന്നു. ഓ അതാകേണ്ടിയിരിക്കുന്നു. ഓ അത് അവനൊരു ബന്ധുക്കാരനായ സഹോദരനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആവേശത്തിലല്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഞാനല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഓ ദൈവമേ എന്താകുന്നു, ഒരവകാശമാകുന്നു. നാം ഒരവകാശം പ്രാപിച്ചിരിക്കുന്നു. ആർക്കോ നിങ്ങൾക്കായി എന്തെങ്കിലും വിടേണ്ടിയിരുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ എന്തോ നിങ്ങൾക്കായി വിട്ടിരിക്കുന്നു. കുഞ്ഞാർ അടുക്കപ്പെടുമ്പോൾ പുസ്തകത്തിലൊരു പേരും അതുമായി നിങ്ങൾ തിരിച്ചറിയപ്പെട്ടുമിരിക്കും. ഓ ഇന്ന് രാത്രിയിലേക്ക് നമുക്കത് സേവിക്കാം. സ്വല്പം കൂടി മുമ്പോട്ട് നമുക്കത് വായിക്കാം. ഇന്ന് രാത്രിയിൽ മൂന്നാമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഇതിൽ നിന്നും നാലോ അഞ്ചോ വാക്കുകൾ തന്നെ നമുക്കില്ല. ഇത് നാം സമാപിക്കാൻ പോകുകയാണെങ്കിലും എനിക്കിത് വായിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. എന്താകുന്നു, നമുക്കിവിടെയുള്ള ഈ അവകാശത്തെ എങ്ങനെയാണ് കിട്ടിയത്? നമുക്കെങ്ങനെയാണ് അത് കിട്ടിയത്? നാം നേരുള്ളവരായതുകൊണ്ടാണോ? നമുക്കെങ്ങനെയാണ് ഈ അവകാശം കിട്ടിയത്? നാം മുൻനിയമിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. ആമേൻ. എന്റെ അർമീനിയക്കാരായ സഹോദരന്മാർക്ക് അത് തീരെ കട്ടിയായുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ വേദനിപ്പിക്കുന്നതിനായി ലക്ഷ്യമാക്കുന്നില്ല, എന്നാൽ അത് അറിയിക്കുന്നത് എനിക്ക് നന്നായി തോന്നുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? മനസ്സിലായോ സഹോദര? ശരി, നിങ്ങളത് കാണുന്നില്ല എങ്കിലും നിങ്ങളത് തന്നെ മനസ്സിലാക്കുന്നു. ശരി, അത് കൊള്ളാം, അത് കൊള്ളാം. എന്നാൽ അത് കാണുന്നതിന് അത്ര നന്നായ കാര്യമാണ്. അതെ, അത് സഹോദരൻ നെവിൽ ആ സമയത്തെ ഒരു കമാന വീതിയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ്. ഒരു ഏണി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് ചുറ്റുമായി നോക്കുക. അതെ ശ്രീമാൻ, ഇതും അത് തന്നെയാണ്. നമുക്ക് എന്താണ് അവകാശപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മോട് പറയുന്നത് നമ്മുടെ ഏണിയായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു. നോക്കൂ, ഒരവകാശമാകുന്നു. ഏത് തരത്തിൽപ്പെട്ട ഒരു അവകാശമാണ്? തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പിതാവാകുന്നതിന് മുമ്പ്, അവൻ ദൈവമാകുന്നതിന് മുമ്പ്, അവനൊരു രക്ഷിതാവാകുന്നതിന് മുമ്പ്, അവനൊരു രോഗശാന്തിക്കാരനാകുന്നതിന് മുമ്പ്, അങ്ങനെ ഇതെല്ലാമാകുന്നതിന് മുമ്പ് അവൻ മുൻനിയമിക്കുകയും കുഞ്ഞാടിന്റെ പേര് പുസ്തകത്തിലിടുകയും തന്റെ മുന്നറിവിൽ കൂടി നോക്കുകയും നിങ്ങളുടെ പേരും അവിടെ ഇട്ടിരിക്കുന്നത് കാണുകയും ചെയ്തു. എന്താകുന്നു ഇത്? അതിന് കുറച്ച് സമയശേഷം നാം നമ്മുടെ പാപികളായ മാതാപിതാക്കന്മാർക്ക് ജനിച്ച് ലോകത്തിൽ വരികയും ഈ ലോകകാര്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആദ്യത്തെ കാര്യം എന്നത് ആ വളഞ്ഞ മൂക്കുള്ള യഹൂദനായ പൗലോസിനെ പോലെ നാമം അതുപോലുള്ള പ്രവൃത്തികളിൽ തുടരുകയും ആദ്യമായിട്ട് എന്തോ ഇവിടെ 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 അതാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ പറയും, ഓ ആബ പിതാവാകുന്നു. അങ്ങനെ ഇവിടെ നാം വരുവാനായി തുടങ്ങുന്നു. അതിലുള്ള നമ്മുടെ അവകാശത്തിലേക്ക് മുൻനിയമിക്കുകയും അത് നമുക്കായി മുൻനിയമിച്ചിരിക്കുകയും ലോകസ്ഥാപനത്തിന് മുമ്പേ നാം അത് അവകാശപ്പെട്ടുമിരുന്നു. തന്റെ സ്വന്തം ഹിതത്തെ പ്രാവർത്തികമാക്കുന്നതിനായുള്ള തന്റെ സ്വന്തം ഉദ്ദേശവും അത് കൃത്യമായും ഒരു ദൈവവും രക്ഷകനുമായിരിക്കുന്നതാകുന്നു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് ആരാണ് സത്യം? യേശു സത്യമാകുന്നു, സുവിശേഷം സത്യമാകുന്നു. ഇപ്പോൾ എന്താണ് സുവിശേഷം? ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. ഗലാത്യർ ഒന്നിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ മറ്റൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇതാകുന്നു സുവിശേഷം. ഇത് നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷമാകുന്നു. വേറൊരു സുവിശേഷമില്ല, മറ്റൊരു സുവിശേഷമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്നാൽ ഏത് നാമത്തിലാണ്? ഓ ഞാനോ. അവനിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് മുദ്രയിട്ടിരിക്കുന്നു. ഓ അത് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷമാകുന്നു. നമുക്കതെങ്ങനെ മറികടന്നു പോകാൻ കഴിയും സഹോദര? ഇന്ന് രാത്രിയിലേക്ക് നമുക്കത് വിട്ടുകളയാം. നിങ്ങൾ എന്ത് പറയുന്നു? ഓ എനിക്കതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. നമുക്കത് ഇന്ന് രാത്രിയിലേക്ക് വിട്ടുകളയാം. എനിക്ക് മുദ്രയിട്ടിരിക്കുന്നു എന്ന വാക്ക് വിട്ടുകളയാൻ കഴിയില്ല. നാം അതിൽ എങ്ങനെയാണ് കടക്കുന്നത്? മുന്നേമിക്കലിൽ കൂടെയുള്ള അവകാശമാകുന്നു. എനിക്കെന്തോ അവകാശപ്പെട്ടിരിക്കുന്നു. എന്താണ് അവകാശം? ആർക്കെങ്കിലും എനിക്കായി ഒരു അവകാശം വിട്ടിട്ട് പോകേണ്ടതായിട്ടുണ്ട്. യേശു നമുക്കായി ഒരു അവകാശം വിട്ടിട്ട് പോയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ക്ഷമിക്കണം, എന്താണ് നിങ്ങൾ പറഞ്ഞത്? യേശു ഒരിക്കലും എനിക്കൊരു അവകാശം വിട്ടിട്ട് പോയിട്ടില്ല. യേശു നിങ്ങൾക്കായും ഒരവകാശം ഒരിക്കലും വിട്ടിട്ട് പോയിട്ടില്ല. അവൻ നിങ്ങളുടെ അവകാശത്തിന്റെ വില കൊടുക്കുന്നതിനായി മാത്രം ഇറങ്ങി വരികയും നിങ്ങളുടെ അവകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരിട്ടിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അവകാശം ആദ്യമായിരുന്നു, യേശു വരിക മാത്രം ചെയ്തു. വളരെ പേർ അതിനെ ഈ രീതിയിലാണ് ആക്കുവാൻ ശ്രമിക്കുന്നത്. അതായത് ദൈവം പറഞ്ഞു, വളരെയധികം ജനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയും അവരിൽ ഒരുവൻ പോലും രക്ഷിക്കപ്പെടുകയില്ല, അതുകൊണ്ട് ഞാൻ യേശുവിനെ താഴെ കയക്കുകയും ഒരുപക്ഷെ ആർക്കെങ്കിലും അവനോട് സഹതാപം തോന്നിയിട്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുകയും രക്ഷിക്കപ്പെടാൻ ഇടയാകുകയും ചെയ്തേക്കാം. ഓ ദയ തോന്നണമേ, ഞാൻ അത്രമാത്രം ദരിദ്രനായിട്ട് ചിലപ്പോൾ എനിക്ക് കഴിയേണ്ടി വന്നാലും ഞാൻ എന്റെ ജോലി അതുപോലൊരു കാര്യത്തിനായി ചെയ്യുകയില്ല. അതെ, ഞാനത് ഇപ്രകാരം ചെയ്യുകയില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ച് എന്താകുന്നു? ദൈവം തന്റെ മുന്നറിവിൽ കൂടെ ആര് രക്ഷിക്കപ്പെടുമെന്നും ആർ രക്ഷിക്കപ്പെടുകയില്ല എന്നും കൃത്യമായും കണ്ടറിഞ്ഞിരുന്നു. അവൻ തെരഞ്ഞെടുത്തിരുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ട് അവൻ യേശുവിനെ അയച്ചു. ഇതിന്റെ 5 വാക്യങ്ങൾക്ക് പിന്നിലായിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്ന് പൗലോസ് തന്നെ പറയുന്നില്ലേ? അതാണ് നമ്മുടെ അവകാശം. ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയും യേശു വന്ന് അതിന്റെ വില കൊടുക്കാനിടയാക്കുകയും ചെയ്തു. അതെന്താണ്? അവന്റെ രക്തം ചൊരിയുന്നതിൽ കൂടെ യാതൊരു പാപവും നമുക്കായി കണക്കിടപ്പെടുകയില്ല. നിങ്ങൾ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾ വീണ്ടും എഴുന്നേറ്റിട്ട് സഹോദരൻ ബ്രഹാം അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവരെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അവർ ഒരിക്കലും സത്യത്തെ സ്വീകരിച്ചില്ല, എന്നാൽ അതിന്റെ പരിജ്ഞാനം മാത്രമാണ് സ്വീകരിച്ചത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുള്ളതല്ല. അത് പിൻസമയങ്ങളിൽ ഉണ്ടായിരുന്ന അതിരുവിശ്വാസികളെ പോലെയാണ്. ആ വിഷയത്തിന്മേൽ പലർ എനിക്ക് കത്തുകൾ അയച്ചിരുന്നു. ഈ അതിരുവിശ്വാസികൾ അവിടെ വരെ കടന്നു ചെന്നു, എന്നാൽ യോശുവയും കാലേബും നേരെ അതിനുള്ളിലേക്ക് നടന്നു കയറി. എന്തുകൊണ്ടാണ്? ഇപ്പോൾ അവിടെ ദേശമായിട്ടുണ്ടായിരുന്നതിനെ നാം ഇവിടെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാൻ പോവുകയാണ്. ഇതാ ഇപ്പോൾ അവർ ഇവിടെയായിരിക്കുന്നു. ഇവിടെ ഇതാ ഇത് പരിശുദ്ധാത്മാവാണെന്ന് പറയാം. അവർ അവിടെ പിന്നിലായിട്ടായിരിക്കുന്നു. അവിടെയാണ് വാഗ്ദത്തം, അതവിടെയാണ്. എങ്കിൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ എടുത്തിട്ട് 10 ഉറ്റുനോക്കുന്നവരെ അയക്കുക. അതിനാൽ നാം സ്ഥാനപ്പെടുന്നതിനായി പോകുന്നിടത്ത് നമ്മുടെ അവകാശം എന്താണെന്ന് നമ്മുടെ സകല ഗോത്രങ്ങൾക്കും അറിയാൻ കഴിയുകയും അവിടെ നാം എല്ലാവരും സ്ഥാനപ്പെടുകയും ചെയ്യും. അതിനാൽ ഞാൻ ദേശം ഒറ്റുനോക്കുന്നതിനായി 10 പേരെ അയക്കാൻ പോവുകയാണ്. അവരെല്ലാം അവിടെ എത്തിയിട്ട് ഓ കൊള്ളാം, ഇല്ല, നാം ഹോളി റോളേഴ്സുകാരെന്ന് വിളിക്കപ്പെടും, അതിനാൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. യോശുവയും കാലേബും പറഞ്ഞു, അതെപ്രകാരം കാണപ്പെടുമെന്ന് ഞങ്ങൾ നോക്കുന്നതാണ്. അങ്ങനെ അവർ വന്നിട്ട് അവരെ നോക്കി. അവർ അവിടെ എത്തിയിട്ട് അവരുടെ ഒരു വലിയ മുന്തിരിക്കൊല വെട്ടിമുറിച്ചെടുത്തിട്ട് തിരികെ വന്നു. പറഞ്ഞു, മനുഷ്യ, ഇത് കൊള്ളാം, ഇത് നന്നായിരിക്കുന്നു. ഇവിടെ ഇതാ, ഇതിൽ നിന്നും കുറച്ചെടുത്തുകൊള്ളുക. അത് വാസ്തവമായും നല്ലതായിരുന്നു. ഓ, അത് നന്നായിരിക്കുന്നു. എന്നാൽ ആ വലിയ മനുഷ്യരെ നോക്കൂ. ഓ, അത് നമുക്ക് കഴിയില്ല. ഈ വലിയ സംഘടനാ സഭകൾക്കും അതുപോലെയുള്ള ഈ വലിയ കാര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? ഓ, ഇത് തീരെ മോശമായിരിക്കുന്നു. നമുക്കതിന് കഴിയില്ല. ഇല്ല ശ്രീമാൻ, അത് ആരായിരുന്നാലും അതൊരു കാര്യമല്ല. നമുക്കത് കഴിയില്ല. ഇല്ല ശ്രീമാൻ. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഓ, നമുക്ക് മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലേക്ക് തിരികെ പോകാം. നാം അവിടെ തന്നെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. ഈ വഴി ഞങ്ങൾക്ക് വളരെ ഇടുങ്ങിയിരിക്കുന്നു. ഓ, ഞങ്ങൾക്കിത് കഴിയില്ല. ഞങ്ങൾക്കിത് കഴിയില്ല. കാലേബ് പറഞ്ഞു, നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുക. യോശുവ പറഞ്ഞു, നിങ്ങളെല്ലാവരും വായടയ്ക്കുക. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഓ, കഷ്ടം, കഷ്ടം, കഷ്ടം. ഞങ്ങൾക്കിത് കഴിയില്ല. ഓ, ഞങ്ങൾക്കിത് കഴിയില്ല. സഹോദരൻ ബ്രഹാം, എനിക്ക് ചീട്ടുകളിയുടെ പാർട്ടി വിട്ടുകളയേണ്ടി വരികയാണെങ്കിൽ, ചില പ്രായമേറിയ സ്ത്രീകളെ പോലെ മുടി നീട്ടി വളർത്തേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ഇറക്കം കുറഞ്ഞ പാവാട എടുത്ത് മാറ്റേണ്ടി വന്നാൽ എനിക്ക് തന്നെ ഒട്ടും അതറിയില്ല. എനിക്കത് കഴിയില്ല. എനിക്ക് പുകയില വലിക്കുന്നത് വിട്ടുകളയേണ്ടി വന്നാൽ എനിക്കത് ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും? നീ ദരിദ്രനായി മോചിക്കപ്പെട്ട മാതൃകയാകുന്നു. അതെ, അത് ചെയ്യാൻ കഴിയുകയില്ല. യോശുവ പറഞ്ഞു, ഓ, ഇത് നന്നായിരിക്കുന്നു. ഹല്ലേലൂയ, നമുക്കത് കൈവശമാക്കാൻ കഴിയും. എന്തായിരുന്നു അത്? അവർ ഭിത്തി കെട്ടി ഉറപ്പിച്ച വലിയ നഗരങ്ങളെ നോക്കിയായിരുന്നു. യോശുവയും കാലേബും ദൈവം നൽകിയ ഒരു വാഗ്ദത്തത്തെ നോക്കിയിരുന്നു. വചനത്തോടൊപ്പം നിൽക്കുക. നിങ്ങൾ ആരായിരുന്നാലും അതൊരു കാര്യമല്ല. വചനത്തോടൊപ്പം നിൽക്കുക. കാരണം പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, കാരണം വാഗ്ദത്തം നിങ്ങൾക്കായിട്ടാകുന്നു. എന്താണ് വാഗ്ദത്ത ദേശം? നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയവായി ഇത് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാനിടയാകട്ടെ. അവിടെ പിൽഗ്രിം ഹോളിനെസ്സും നാസറീൻകാരുമായി നിങ്ങൾ വിശുദ്ധീകരണത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മുന്തിരിങ്ങ പോലും കാണാൻ കഴിയുന്ന സ്ഥലത്ത് വരെ എത്തിയിട്ട് തിരിഞ്ഞു മടങ്ങിപ്പോയിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അതാണ് കാര്യം. നിങ്ങൾ ഒരിക്കലും ആ ദേശത്തെ കയറിയിട്ടില്ല. നിങ്ങളൊരു നാസറീൻകാരെയോ അല്ലെങ്കിൽ പിൽഗ്രിം ഹോളിനസ്സുകാരെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇന്ന് ഈ ദേശത്ത് വലിയ രോഗശാന്തിയുടെ രോഗങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് എന്നെ കാണിച്ചു തരിക. ഒരെണ്ണം എന്നെ കാണിക്കുക. നിങ്ങൾ മിസ്രയീമിൽ താമസമുറപ്പിച്ചിരിക്കുകയും തിരികെ ചുറ്റുള്ളിക്കലങ്ങളുടെ അടുക്കലേക്കും തിരികെ പോയിരിക്കുന്നു. നിങ്ങൾ കാദേശ് ബർണിയായിൽ യാത്ര നിർത്തിയിരിക്കുന്നു. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്തെ എബ്രായർ 6 അധ്യായത്തിൽ നിന്ന് കാണിച്ചു തരട്ടെ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ പിന്നെ പുതുക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കത് നല്ലവണ്ണം അറിയാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൊള്ളുക. കൂടാതെ പങ്കാളികളാകുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ചെയ്തിട്ട് ആസ്വദിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുക. ജനങ്ങൾ സഭയിൽ പോയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പറയും, നിങ്ങൾക്കറിയാമോ, അവർ ശരിയായിരിക്കാനിടയുണ്ട്, അത് ശരിയായിരിക്കാനിടയുണ്ട്, അത് തന്നെ ആയിരിക്കാം. എന്നാൽ മനുഷ്യ, ഞാൻ നിന്നോട് പറയട്ടെ, അതിനുവേണ്ടി വളരെയധികം വിശ്വാസം എടുക്കേണ്ടി വരും. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും തന്നെ വിശുദ്ധീകരിച്ച് നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു പ്രാസംഗികനെ അവന്റെ മാതാവ് അവനെ അയക്കുന്നത് പോലെയാണ്. കർത്താവിന്റെ ദാസനായിരിക്കുന്നതിന് എനിക്കൊരു വിളിയുണ്ടായിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. ശരി, ആദ്യത്തെ കാര്യം എനിക്ക് ചെയ്യാനുള്ളത്, ഒരു പലക കഴുകിയിട്ട് പ്രിയെ, ഞാൻ നിന്നെ ഒരു സ്കൂളിലേക്ക് അയക്കാൻ പോവുകയാണ്. അത് അവർ ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാകുന്നു. അത് ശരിയാണ്. ദൈവം അവനിലേക്ക് ഇടാൻ ശ്രമിക്കുന്ന സകല കാര്യങ്ങളെയും അവർ അവനിൽ നിന്നും പുറത്തെടുത്തു കളയും. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക.
If we sin willfully,
സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് നാം മനഃപൂർവമായി പാപം ചെയ്താൽ, അത് തിരുവെഴുത്തിൽ നോക്കിയിട്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് ബൈബിൾ പറയുന്നത് അറിഞ്ഞുകൊള്ളുക. അത് സത്യത്തിന്റെ പരിജ്ഞാനമാണെന്ന് മനസ്സിലാക്കുക. അത് കാണുന്നതിന് നാം നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ചെയ്യുന്നു. ഓ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഒരു മനുഷ്യൻ പറയും. ശരി, നിങ്ങൾ ആദ്യത്തെ ചുവട് വയ്ക്കുന്നു. തീർച്ചയായും ഞാൻ ശുദ്ധീകരണത്തിൽ വിശ്വസിക്കുന്നു. ശരി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് നേരെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. എനിക്കതുപോലെ പെരുമാറേണ്ടി വന്നാൽ, ഇല്ല, എനിക്കറിയില്ല. ഈ ജനങ്ങളെ അവർ എന്താണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കത് കഴിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ പോയിട്ട് മറ്റെവിടെയെങ്കിലും ചേരാമെന്ന് വിചാരിക്കുന്നു. എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കെപ്പോഴെങ്കിലും അതിൽ പ്രവേശിക്കുന്നത് അസാധ്യമായ കാര്യമാകുന്നു. അവർ അവരുടെ കൃപാദിവസങ്ങളെ പാപം ചെയ്ത് വിട്ടിരിക്കുന്നു. ബൈബിള പ്രകാരം പറയുന്നു, അത് പരുഷമാണെന്ന് എനിക്കറിയാം. എന്നാൽ ബൈബിൾ പറഞ്ഞു, അവർ സ്വർഗീയ ദാനങ്ങളെ ആസ്വദിക്കുകയും നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ശുദ്ധീകരണത്തിന്റെ ഒരു നല്ലതും വെടിപ്പുള്ളതും വിശുദ്ധവുമായ ജീവിതം നയിക്കുന്നതിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. തീർച്ചയായും ശരി തന്നെ. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിച്ചു കളഞ്ഞു. മനുഷ്യ, ഈ ലോകത്തിൽ എന്താണ് നിങ്ങളെ അവിടെ എത്തിച്ചത്? ഒരധപ്പത്തിച്ച ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ നിന്ന് ആരാണ് നിങ്ങളെ സൂക്ഷിച്ചത്? ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപവും പുകവലിയും മദ്യപാനവും സ്ത്രീകളും മറ്റും അവിടെ ഉണ്ടായിരിക്കാതെ എടുത്തു കളഞ്ഞത്? എന്താണത് ചെയ്തിരിക്കുന്നത്? അത് നിയമരക്തമായിരുന്നു. അതിനുശേഷം നിങ്ങൾ മറ്റേ ദേശത്തെ മുന്തിരിപ്പഴങ്ങൾ ആസ്വദിക്കുന്നതിനോട് അത്രയും അടുത്തായി വരികയും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുകയും നിങ്ങളുടെ സഭാസംഘടനയെ ഭയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. അതേ ശ്രീമാൻ നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും അനുഗ്രഹത്തിന്റെ പ്രവൃത്തികളെ പുച്ഛിക്കുകയും ചെയ്തിരിക്കുന്നു. വാഗ്ദത്ത ദേശത്തെപ്പോഴെങ്കിലും കടക്കുന്നത് അവൻ അസാധ്യമായ ഒരു കാര്യമാകുന്നു. എന്താണ് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ദൃഷ്ടാന്തക്കാരനാണെന്നും ബൈബിൾ അറിയാവുന്ന ഏവർക്കും ഞാനൊരു ദൃഷ്ടാന്തക്കാരനാണെന്നും അറിയാം. അവരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ആ വാഗ്ദത്ത ദേശത്തെ കടന്നിട്ടുണ്ടോ? അവരിൽ ഒരുവനും കടന്നിട്ടില്ല. ആരാണത് ചെയ്തത്? ആരാണ് പ്രവേശിച്ചത്? ആദ്യം പോയവർ തിരികെ വന്നിട്ട് പറഞ്ഞു, നമുക്കത് പിടിച്ചടക്കാൻ കഴിയും, നമുക്ക് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ കഴിയും, കാരണം ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. പത്രോസ് പെന്തിക്കോസ്ത് നാളിൽ പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ ഞാൻ പരിശുദ്ധാത്മാവെന്ന സ്നാനം പ്രാപിക്കും, കാരണം വാഗ്ദത്തം എനിക്ക് വേണ്ടിയാകുന്നു. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം എന്റേതാകുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ വാഗ്ദത്തം എന്റേതാകുന്നു. ഞാനിത് സ്വീകരിക്കുന്നു. ഇത് എന്റേതാകുന്നു. ഇതവിടെയാകുന്നു, അവർക്ക് മാത്രമാകുന്നു. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ സഹോദരൻ ബ്രണഹാം പുനരുദ്ധാനത്തിൽ അവർ ഉണ്ടായിരിക്കും. അവർ അവിടെ ഉണ്ടായിരിക്കില്ല. ഓ, അവർ ഉണ്ടായിരിക്കില്ലേ? ഇല്ല ശ്രീമാൻ. അവർ അവനോട് പറഞ്ഞു, നീ നിന്നെ തന്നെ മോശയോളം വലുതാക്കിയും നീ അബ്രഹാമിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവർ പറഞ്ഞു, അബ്രഹാമോ മരിച്ചുപോയിരിക്കുന്നു. നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്നവർ ചോദിച്ചു. അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് എന്നവൻ പറഞ്ഞു. ഓ, ഞാനാകുന്നു എന്ന എപ്പോഴും സന്നിഹിതനായ നിത്യനായ ദൈവമാകുന്നു. ഇന്നലെയല്ല, ഇന്നല്ല, ഞാനാകുന്നു എപ്പോഴും സന്നിഹിതനായ ദൈവം. എലോഹീം, ഞാനാകുന്നു. അപ്പോൾ അവർ അവനെ കൊല്ലുവാൻ തുനിഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ 40 വർഷക്കാലത്തോളം മന്ന തിന്നു എന്നവർ പറഞ്ഞു. ദൈവം ആകാശത്തിൽ നിന്നും നേരെ മഴ പോലെ മന്ന പെയ്ജിച്ചിട്ട് അവരെ തീറ്റിയിരുന്നു. അവർ സഭയിൽ പോകുകയും 40 വർഷക്കാലത്തോളം നല്ല സഭയിലെ അംഗങ്ങളുമായിരുന്നു. എന്റെ വൃദ്ധയായ മാതാവ് ഈ പള്ളിയിൽ തന്നെയാണ് കിടന്ന് മരിച്ചത് എന്ന് മറ്റുമുള്ള കാര്യങ്ങളാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം മരുഭൂമിയിൽ മന്ന തിന്നു. യേശു പറഞ്ഞു, എന്നാൽ അവരെല്ലാം മരിച്ചുപോയി. മരിച്ചു എന്നാൽ നിത്യമായ വേർപാടാകുന്നു. അവരെല്ലാം മരിച്ചുപോയി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആത്മാവിന്റെ ഈ അപ്പം തിന്നുന്ന ഏതൊരു മനുഷ്യനും നിത്യജീവനുണ്ട്, അവന് മരിക്കാൻ കഴിയില്ല. ഞാൻ അവസാന നാളിൽ അവനെ ഉയർപ്പിക്കും. ഓ സഹോദര, അവൻ അത്ഭുതവാനല്ലേ?
Isn't Jesus our Lord wonderful? Eyes have seen, ears have heard, what is recorded in God's Word. Isn't Jesus our Lord wonderful?
അത് ശരിയല്ലേ? നാം അവന്റെ വിവേചനത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യയെ പ്രവർത്തിച്ചുകൊണ്ട് കടന്നു പോകുന്നത് കാണുന്നു. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ആശ്ചര്യകാര്യങ്ങളും നിർവഹിച്ചു കാണുന്നു. വചനത്തിൽ അതിവിടെ എഴുതിയിരിക്കുന്നത് കേൾക്കുകയും അതിവിടെ തന്നെ ഉറപ്പിക്കപ്പെട്ട് കാണുകയും നാം ചെയ്യുന്നു. ഹോ ദൈവമേ, അടുത്ത 2-3 മിനിറ്റുകൾക്ക് ശേഷം ഒരു ജലസ്നാന ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടും. ഇപ്പോൾ സ്നാനപ്പെടാൻ പോകുന്നവരിൽ പുരുഷന്മാർ ഈ വശത്തേക്കും സ്ത്രീകൾ ആ വശത്തേക്കുമായിക്കൊള്ളുക. പുരുഷന്മാർ എന്റെ ഇടതുഭാഗത്തായിട്ട് ഈ വശത്തായിക്കൊള്ളുക. സ്ത്രീകൾ അവിടെയുമായിരിക്കുക. അവിടെ സഹോദരിമാർ വസ്ത്രങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് നിൽപ്പുണ്ടാകും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആരെങ്കിലും പുരുഷന്മാരോ സ്ത്രീയോ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട് കഴിയുകയും ദൈവം തന്റെ വാഗ്ദത്തം പാലിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും, അതായത് ഒരു മനുഷ്യൻ തന്റെ സകല പാപങ്ങളിൽ നിന്നും സമ്പൂർണമായി മനോദപിച്ചാൽ, ഇപ്പോൾ രക്തം ഒരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല, അത് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസമാകുന്നു. ദൈവം നിങ്ങളെ വിളിക്കുക മാത്രമാണ്, നിങ്ങളെ വിളിക്കുന്നു. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സ്നാനപ്പെട്ടിട്ടില്ല. എനിക്കത് തുടങ്ങിയിട്ട് വ്യത്യസ്തമായി ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് കാര്യം. അത് തുടങ്ങുക. അതിനുശേഷം, നിങ്ങൾ തുടങ്ങിയതിനു ശേഷം നിങ്ങൾ വ്യത്യസ്തമായി ചെയ്യും. നിങ്ങൾ അനുതപിച്ചിട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഇതുപോലെ അത് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പ്രിയ സഹോദര, നിങ്ങൾ എന്നെ ഒരു തിരുവെഴുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെങ്ങുമായുള്ള എന്റെ 31 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ബിഷപ്പുമാരുടെയും മറ്റുള്ളവരുടെയും മുമ്പാകെ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയെങ്കിലും, ഒരു വ്യക്തി എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ സ്നാനപ്പെട്ടിട്ടുള്ളതായി കാണിക്കുക. യേശുവിന്റെ നാമത്തിലല്ലാതെ സ്നാനപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം തിരികെ വന്ന് ആ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടേണ്ടതായിരിക്കുന്നു. ദൈവത്തിനൊരു പേര് മാത്രമേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാകുന്നു. അതവന്റെ പുത്രനായിരുന്നു. അവൻ തന്റെ പുത്രന്റെ നാമത്തെ എടുത്തു. ദൈവം, ഇപ്പോൾ യേശു എന്ന ദേഹം ഒരു മനുഷ്യനായിരുന്നു, നമുക്കതറിയാം. ദൈവപുത്രനായിരുന്നു നിഴലിട്ടിരുന്നത്. നാം ഇപ്പോൾ വണ്ണസുകാരെ പോലെ, ദൈവം നിങ്ങളുടെ വിരലിനെ പോലെയാകുന്നുവെന്ന് ജനങ്ങൾ പറയുന്നത് പോലെ നാം വിശ്വസിക്കുന്നില്ല. നാം ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളിലും ദൈവത്തിന് 3 ഗുണവിശേഷങ്ങൾ ഉള്ളതിലായും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ 3 ഗുണവിശേഷങ്ങളിൽ ദൈവം വെളിപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ദൈവമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാണ്. നാം വിശ്വസിക്കുന്നത്, ഞാൻ ഇപ്രകാരം അത് പറയട്ടെ, അതായത് ദൈവം 3 കാര്യാലയങ്ങളിലായി ജീവിച്ചിരുന്നു. ഒരുവട്ടം ഭൂമിയിൽ അവനൊരു കാര്യാലയമുണ്ടായിരുന്നു. ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഈ വശത്തേക്കും സ്ത്രീകൾ ആ വശത്തേക്കും പോകുക. അവരിപ്പോൾ സ്നാന ശുശ്രൂഷയ്ക്കായി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന് 3 കാര്യാലയങ്ങൾ ഉണ്ടായിരുന്നു. അവയിലൊന്നിനെ പിതൃത്വം എന്ന് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ പിതാവിന്റെ കാലയളവായിരുന്നു. മറ്റതിനെ പുത്രത്വം എന്ന് വിളിച്ചിരുന്നു. അതിനടുത്തതിനെ പരിശുദ്ധാത്മാവെന്ന് വിളിച്ചിരുന്നു. ഇന്ന് പിതാവ് ഏത് കാലയളവിലാണ് പ്രവർത്തിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ ആകുന്നു. കഴിഞ്ഞുപോയ കാലത്ത് അവൻ എന്തായിരുന്നു? യേശുവായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് അവൻ എന്തായിരുന്നു? അതുകൊണ്ട് ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് ശരിയല്ലേ? അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. അതൊരു ദൈവത്തിന്റെ മൂന്ന് കാര്യസ്ഥലങ്ങളാകുന്നു. ഇപ്പോൾ പിതാവ് എന്നത് ഒരു നാമമല്ല. അത് ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ മത്തായിയുടെ 28:19 നിങ്ങൾക്ക് തന്നിട്ട് അവിടെ യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് പിതാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടുപോകുവീൻ. ഇവിടെ നാമമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തിരുവെഴുത്ത് എത്ര നന്നായിട്ട് അറിയാമെന്ന് ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരിക്ക് പുറത്തായാൽ എന്നോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതിയോടും സുവിശേഷം അറിയിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതെല്ലാം സത്യമല്ലേ? പുതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഞാനിപ്പോൾ മത്തായിൽ നിന്നും നിങ്ങൾക്കായി ഉദ്ധരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഏതൊരു ചരിത്രകാരനോടും ചോദിക്കുന്നു. ഇപ്പോൾ ഇത് ടേപ്പിലായിട്ട് ലോകമെങ്ങും പോകുന്നു. ഞാൻ ഏതെങ്കിലും ഒരു ചരിത്രകാരനോട് ഏതെങ്കിലും ഒരു തിരുവെഴുത്ത് പ്രമാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രപരമായ തെളിവോ എന്നെ കാണിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ചരിത്രപരമായ ഒരു തെളിവ് എപ്പോഴെങ്കിലും ഒരു പ്രൊട്ടസ്റ്റന്റുകാരനോ മറ്റാരെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കത്തോലിക്ക സഭ നിക്കയാ സമിതിയിൽ വെച്ച് അത് നിയോഗിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെട്ടിട്ടുള്ളതായി കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് ടേപ്പിലായിരിക്കുകയും 37 വ്യത്യസ്തമായ ഭാഷയിൽ പരിഭാഷപ്പെട്ടിട്ട് ലോകത്തെല്ലായിടത്തുമായി പോകുന്നു. ഞാൻ നിങ്ങളുടെ വിദേശയാത്രയുടെ ചിലവ് തരാം. അത് ശരി തന്നെ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നത് ഒരു വ്യാജമായതും കൃത്രിമമായതുമായ കത്തോലിക്ക സിദ്ധാന്തമാകുന്നു. അതൊരു ക്രിസ്തീയ സ്നാനമല്ല. ശരിയാണ്, ലൂഥർ കത്തോലിക്ക സഭയിൽ നിന്നും പ്രശ്നോത്തര പാഠമായി അത് കൊണ്ടുവരികയും വെസ്ലി അതിനെ അംഗീകരിച്ചുകൊണ്ട് കടന്നുവരികയും ചെയ്തു. എന്നാൽ ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ മറുതികടന്ന രഹസ്യങ്ങൾ വെളിപ്പെടുന്നതിനുള്ള സമയമായിരിക്കുമ്പോൾ ഇത് ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലിന്റെ സമയത്ത് അറിയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാകുന്നു ആ നാഴിക. തീർച്ചയായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു വ്യക്തി പോലും ഒരിക്കലും ബൈബിളിൽ സ്നാനപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. അവസാനത്തെ അപ്പസ്തോലന്റെ മരണശേഷം 300 വർഷങ്ങളോളം ഒരാൾ പോലും ഒരിക്കലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ പ്രീ നൈസിൻ ഫാദേഴ്സും ദി നൈസിൻ കൌൺസിലും രണ്ടും വായിച്ചിട്ടുണ്ട്. അവിടെ നിന്നുമാണ് അവർ ക്രിസ്തീയ സാർവദേശീയ സഭ എന്ന് വിളിക്കപ്പെടുന്ന സംഘടന ഉണ്ടാക്കിയതും. അതിൽ നിന്നും ഒരു സഭാസംഘടന രൂപീകരിച്ചിട്ട് ജനങ്ങളെയെല്ലാം അതിലേക്ക് വരുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. അതായിരുന്നു റോമൻ കാത്തലിക് സഭ. കത്തോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സാർവദേശീയമായത് എന്നാകുന്നു. ഒരു സാർവദേശീയ ക്രിസ്തീയ സഭയായിട്ട് ലോകത്തെ മുഴുവൻ ഒരു സഭയിൽ ലോകവ്യാപകമായി മൂടിയിട്ട് ക്രിസ്തുമതം അതാക്കിയിരുന്നു. അവർ ജനങ്ങളെ ബലം പ്രയോഗിച്ച് അതിലേക്കാക്കി തീർത്തിരുന്നു. അതിൽ അവർ വീനസിനെ എടുത്ത് മാറ്റിയിട്ട് മറിയത്തെ സ്ഥാപിച്ചു. അവർ ജൂപ്പിറ്ററിനെ എടുത്ത് മാറ്റിയിട്ട് പൗലോസിനെ സ്ഥാപിച്ചു. അതപ്പോഴും വിഗ്രഹാരാധനയാകുന്നു. അത് ശരിയാണ്. അവിടെ നിന്നും കത്തോലിക്ക സഭ വരികയും 500 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലൂയിവിലയിൽ ഇപ്പോൾ ബെൻഹർ എന്നൊരു ചിത്രം നടക്കുന്നുണ്ട്. അധിക സമയമായിട്ടില്ല, 10 കൽപ്പനകൾ എന്നതും അവർക്കവിടെ ഉണ്ടായിരുന്നു. അവർക്ക് 1500 വർഷത്തെ ഇരുണ്ട കാലഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് അവർക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അവർ അങ്ങനെ ഒന്നെടുത്ത് ഇട്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. 1500 വർഷക്കാലത്തെ വിഗ്രഹാരാധനയുടെ ഉപദ്രവവും അവിടെ അവർ സകലരെയും അതിലേക്ക് ബലപ്പെടുത്തുകയും അവരെ കൊല്ലുകയും അവരെ കൊലപാതകം ചെയ്യുകയും തൂക്കിലിടുകയും ചെയ്തു. ഒരു കാളെ ഒരു വശത്തായിട്ടും മറ്റൊന്നിനെ മറ്റൊരു വശത്തായിട്ടും ഇട്ടിട്ട് ഒന്നുകിൽ ഒരു കുരിശിനെ ചുംബിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നിനെ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ മറ്റേ വശത്തേക്കോ ഓടിക്കാൻ തുടങ്ങും. സ്വിറ്റ്സർലൻഡിലെ ആ തൂണുകൾക്ക് പിന്നിലായി നിന്നുകൊണ്ട് അവർ അവരുടെ നാക്കുകൾ മുറിച്ചു കളയുകയും അവരെ മന്ത്രവാദികളെന്നും മറ്റും വിളിക്കുകയും ചെയ്ത ആ സ്ഥലത്ത് ഞാൻ എന്റെ കൈകൾ വെക്കുകയുണ്ടായി. അത് കൃത്യമായും ശരിയാണ്. ശരിയാണ്, അതേ ആത്മാവ് ഇന്നും നിലവിലിരിക്കുന്നു. ഇത് നിയമം മാത്രമാണ് അതിനെ അടക്കി വച്ചിരിക്കുന്നത്. അത് സ്വതന്ത്രമാകുന്നതുവരെ കാത്തിരിക്കുക. ബൈബിള പ്രകാരം പറയുന്നു, അത് അതിന്റെ നിറം കാണിക്കുന്നതുവരെ കാത്തിരിക്കുക. അതിനൊരവസരം കിട്ടും. നിങ്ങൾ ഉടനെ തന്നെ അത് വോട്ട് ചെയ്ത് കൊണ്ടുവരും എന്നെല്ലാമായിട്ട് ഞാൻ അറിയുന്നു. അത് വരും. അതിനെ മാറ്റി നിർത്തുന്നതിന് യാതൊരു വഴിയുമില്ല. അതിന് വരേണ്ടതായിട്ടുണ്ട്. അത് ശരിയാണ്, അതിന് വരേണ്ടതായിട്ടുണ്ട്. അത് വരുന്നു. അങ്ങനെ അത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ സഹോദര, ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഹാലലൂയ. നേരെ മുമ്പോട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാകുന്നു ഇത്. ഒരു വട്ടം ലാൻസ ബൈബിളിന്റെ ഗ്രന്ഥകർത്താവുമായി ഞാൻ സംസാരിച്ചിരുന്നു. ദൈവത്തിന്റെ പുരാതനമായ അടയാളത്തെ അദ്ദേഹം നോക്കിക്കണ്ടപ്പോൾ അതിൽ കൃത്യമായും ആ മൂന്ന് ചെറിയ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താകുന്നുവെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് ദൈവത്തിന്റെ മൂന്ന് ഗുണവിശേഷങ്ങളിലാകുന്നു എന്നുവച്ചാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്നു എന്നല്ലേ? അദ്ദേഹം എന്നെ നോക്കിയിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ ശ്രീമാൻ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ആ വിവേചനത്തെ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ കർത്താവിന്റെ ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്റെ കൈകൾ കൊണ്ട് അദ്ദേഹം എന്നെ ചുറ്റിപ്പിടിച്ചിട്ട് ഇപ്പോൾ അതാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഈ അമേരിക്കക്കാരായ ജനങ്ങൾക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് യാതൊന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അവർ പൂർവ്വദേശത്തെ ഒരു പുസ്തകമെടുത്ത് അതിൽ നിന്നും ഒരു പശ്ചിമദേശത്തെ പുസ്തകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് അവരുടെ ബൈബിൾ തന്നെ അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ആകാശത്തിന് കീഴെ മറ്റൊരു നാമമേ ഇല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് എപ്പോഴെങ്കിലും അവർ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ളത്. ഒരു ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് എന്ന് പറയപ്പെടുന്ന യാതൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അത് സഹോദരൻ ലാംസ ആണെങ്കിൽ, ലാംസ ബൈബിളിന്റെ വിവർത്തകനായ ഡോക്ടർ ലാംസ ആണെങ്കിൽ, അദ്ദേഹം ഐസൻഹവറിന്റെയും ലോകത്തെ വലിയ മഹാന്മാരായ സ്ഥാനപതികളുടെയും ഉറ്റ സുഹൃത്താണ്. അദ്ദേഹം തന്റെ കരങ്ങൾ എന്റെ മേൽ ചുറ്റിക്കൊണ്ട് അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ദിവസം അവർ നിങ്ങളെ വെടിവെക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ജനങ്ങളെല്ലാം ഒരു കാരണത്തിനുവേണ്ടി മരിച്ചിരിക്കുന്നുവെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക എന്നും പറഞ്ഞു. പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നത് പോലെയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവനോടൊപ്പം ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിട്ട് അവൻ ആകെ ഭയാശങ്കയുള്ളായിരുന്നു. ഓ, എന്താണ് കാര്യമെന്നവൻ ചോദിച്ചു. നീ വധിക്കപ്പെടാൻ പോകുകയാണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, അതെ അറിയാം. ഇന്ന് നിന്നെ കൊല്ലുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു. അതെ എന്നവൻ പറഞ്ഞു. നിനക്ക് ഭയമില്ലേ എന്നവൻ ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അവർ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നവരിൽ നീയും ഒരുവനായിരിക്കണം എന്ന് പറഞ്ഞു. അതെ എന്നവൻ പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്നവൻ ചോദിച്ചു. അവനോട് അവന്റെ കഥ പറഞ്ഞു. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് രാവിലെ സമയം എനിക്ക് സ്വതന്ത്രനായി തീരാൻ കഴിയുമായിരുന്നു. അവരുടെ ഏതെങ്കിലും ചില സഭാസംഘടനകളിൽ ചെന്ന് ചേർന്നിട്ട് എനിക്ക് തുടർന്ന് ജീവിക്കാമായിരിക്കുന്നു. എനിക്ക് സ്വതന്ത്രനാകാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ നഗരത്തിന്റെ വാതിൽ കൂടെ പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ ഒരുവൻ അകത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. അതാരായിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ, നീ എവിടെ പോവുകയാണ്? അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ ഉടനെ തന്നെ നേരെ തിരികെ വന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ചോദിച്ചു, ശിമോൻ പത്രോസ് ആരുടെ പേരാണ്? ഞാൻ ഇവിടെയാകുന്നു എന്ന് പറഞ്ഞു.
Yes, it's dripping with blood. This Holy Ghost gospel is dripping with blood. The blood of the disciple who died for the truth. This Holy Ghost gospel keeps dripping with blood. The first one to die for this Holy Ghost plan was John the Baptist, but he died like a man. Then came the Lord Jesus. They crucified him. He preached that the Spirit would save man from sin. There's Peter and Paul and John the Divine. They gave up their lives so this gospel could shine. They mangle their blood like the prophets of old, so the true word of God could honest be told. Their souls under the altar crying how long for the Lord to punish those who've done wrong. Listen, but there's going to be more who will give their life's blood for this Holy Ghost gospel and its crimson flood. It's dripping with blood. Yes, it's dripping with blood. This Holy Ghost gospel, it's dripping with blood. The blood of the disciple who died for the truth. This Holy Ghost gospel is dripping with blood. Just a scripture before we go. And they said unto Peter and the rest of them, Men and brethren, what shall we do to be saved? Peter said unto them, Repent, every one of you, and be baptized in the name of Jesus Christ for the remission of your sins, and you shall receive the gift of the Holy Ghost. For the promise is unto you, and to your children, and to them as far off, even as many as the Lord our God shall call. The Lord bless now. While we get out of the way, you can watch the baptism as we... Thank you.